بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس الخناس الذي يوسوس في صدور الناس من الجنة والناس
بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل وسلم وبارك وانعم على عبدك ونبيك ورسولك محمد وعلى اله وصحبه اجمعين നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ഫാത്തിഹയാണ് വിശദീകരിച്ചത്. അതിൽ കുറച്ച് ഭാഗം സംസാരിച്ചത് ഇൻഷാല്ലാ അന്ന് സൂറത്തുൽ ഫാത്തിഹന്റെ ശേഷിക്കുന്ന ഭാഗം. സൂറത്തുൽ ഫാത്തിഹ വിശദീകരിച്ചപ്പോൾ നമ്മൾ ഇസ്തിആദത്ത്, അതേപോലെ ബസ്മല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പിന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഇത്രയും ഭാഗമാണ് വിശദീകരിച്ച്. ഇന്ന് അർറഹ്മാനിർ റഹീം, മാലിക് യൗമിദ്ദീൻ, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. سلام باغنم من سلاكنا الحمد لله رب العالمين ان ورال الله حمد غلوم اللهم മാത്രവും പ്രത്യേകവുമാകുന്നു. അല്ലാഹു റബ്ബിൽ ആലമീൻ, അവൻ ലോകങ്ങളുടെ ലോകരുടെ റബ്ബാകുന്നു, സൃഷ്ടാവും നിയന്താവും കൈകാര്യകർത്താവുമാകുന്നു. പിന്നെയും അല്ലാഹുവിനെ കുറിച്ച് അവന്റെ വിശേഷണങ്ങൾ പറയുകയാണ്. അർ റഹ്മാനിർ റഹീം, മാലിക് യൗമിദ്ദീൻ. അർ റഹ്മാൻ എന്ന് നമ്മൾ ബിസ്മിന്റെ വിശദീകരണത്തിൽ വന്നു. അർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ സത്താ വിശേഷനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ കരുണാമയനാണ്, കാരുണ്യം നിറഞ്ഞവനാകുന്നു അള്ളാഹു സുബ്ഹാനഹു വതആല. അതേപോലെ തന്നെ അർ റഹീം, അള്ളാഹു സുബ്ഹാനഹു വതആല കരുണ ചൊരിയുന്നവനാകുന്നു, കരുണ ചൊരിയുന്നവനാണ്, കരുണ നിറഞ്ഞവനായ അള്ളാഹു കരുണ ഏകുന്നവനാണ്. അതാണ് അർ റഹീം എന്നുള്ള നാമം അറിയിക്കുന്നത്. അർ റഹ്മാൻ എന്നുള്ളത് അള്ളാഹുവിന്റെ ദാത്തിന്റെ സത്തയുടെ പ്രത്യേകതയാണ്. അത് അവൻ കരുണാമയനാണ്. അർ റഹീം എന്നുള്ളത് അള്ളാഹുവിന്റെ പ്രവൃത്തിയാണ് അറിയിക്കുന്നത്. കരുണ നിറഞ്ഞവൻ എന്ത് ചെയ്യും? കരുണ ഏകുന്നവനും കരുണ നൽകുന്നവനുമാണ്. അർ റഹ്മാൻ എന്നുള്ള വിശേഷണം പേര് അത് അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകത. അതൊരിക്കലും പടപ്പുകൾക്ക് പാടില്ലാത്ത പേരാണ്. അള്ളാഹ് എന്ന് പറയുന്നത് പോലെ തന്നെ അള്ളാഹുവിന്റെ പ്രത്യേകമായിട്ടുള്ള പേരാണ് അർ റഹ്മാൻ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ഖുലിദുർ റഹ്മാൻ അയ്യമ്മ തദഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന. നിങ്ങൾ അള്ളാഹ് എന്ന് വിളിച്ചോളി, അർ റഹ്മാൻ എന്ന് വിളിച്ചോളി. ഏഹ് അല്ലാഹ് എന്ന് വിളിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ അർറഹ്മാൻ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. കാരണം രണ്ട് നാമങ്ങൾ അല്ലാഹുവിന് പ്രത്യേകമായിട്ടുള്ള നാമമാണ്. പിന്നെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പിന്നെ പ്രവാചകത്വത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ മുസൈലിമത്തിൽ കദാബ് ഇസ്ലാം സ്വീകരിച്ചിട്ട് മുസൈലിമത്തിൽ കദാബ് യമാമയിലേക്ക് മടങ്ങി. അങ്ങനെ യമാമയിലേക്ക് മടങ്ങി മുസൈലിമത്തിൽ കദാബ് ദിവ്യത്വം വാദിക്കുകയും അതേപോലെ തന്നെ കടുത്ത ചില വാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. അതിലൊരു വാദമാണ് അയാൾ റഹ്മാൻ എന്ന് പേരിട്ട്, റഹ്മാൻ എന്നുള്ള പേരിട്ടത്. റഹ്മാനുൽ യമാമ, യമാമയിലെ റഹ്മാൻ എന്ന് മുസൈലിമത്തിൽ കദാബ് തനിക്ക് പേരിട്ട്. അങ്ങനെ അത് പ്രചരിപ്പിച്ച്. അതുകൊണ്ടാണ് അവൻ അള്ളാഹ്ക്ക് പ്രത്യേകമായ ഈ ഒരു പേര് തനിക്ക് സ്വീകരിച്ചത് കൊണ്ടാണ് അവൻ ലോകത്ത് അൽ കദാബ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളാണ് അറിയപ്പെടുക. എന്താ അത്? മുസൈലിമയാണ്, മുസൈലിമത്തുൽ കദാബ്. യഥാർത്ഥത്തിൽ കദാബ് എന്നുള്ളത് മുസൈലിമന്റെ പേരല്ല, മുസൈലിമക്ക് വന്ന പേരാണ്. ആ പേര് കിട്ടാൻ കാരണം അവന്റെ വ്യാജ ജൽപ്പനങ്ങളാണ്. അതിൽ ഏറ്റവും കടുത്ത ഒരു ജൽപ്പനമായിരുന്നു അവൻ റഹ്മാൻ എന്ന് പേരിട്ട് അത് ആളുകളെ കൊണ്ടും തരുത് അവന് പറയിപ്പിച്ചത്. അർറഹ്മാൻ. പിന്നെ മാലിക് യൗമിദ്ദീൻ. മാലിക് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ. മിൽക്ക് എന്നതാണ് അതിന്റെ ക്രിയാധാതു. മിൽക്ക് പറഞ്ഞ ഉടമസ്ഥത. മാലിക് എന്ന് പറഞ്ഞ ഉടമസ്ഥൻ. ഏതിന്റെ ഉടമസ്ഥൻ? യൗമിദ്ദീൻ, യൗമുദ്ദീനിന്റെ ഉടമസ്ഥൻ. യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ അദ്ദീൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ദീൻ പല അർത്ഥത്തിൽ പ്രയോഗിക്കും. ഇവിടെ ഉദ്ദേശം അദ്ദീൻ എന്ന് പറഞ്ഞാൽ ഹിസാബാണ്, വിചാരണയാണ്. വിചാരണ മറ്റൊന്ന് ജസ, പ്രതിഫലാണ്. പ്രതിഫലം. അപ്പൊ വിചാരണയുടെ ദിവസം, അതേപോലെ പ്രതിഫലത്തിന്റെ ദിവസം തനിയോമുദ്ദീൻ. അതിന്റെ ഉടമസ്ഥനാകുന്നു അള്ളാഹു സുബ്ഹാനഹു വതആല. അപ്പൊ യൗമുദ്ദീൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രതിഫലത്തിന്റെയും വിചാരണയുടെ ദിവസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാ പരലോകമാണ്, അന്ത്യനാളാണ്. അപ്പൊ യൗമുദ്ദീൻ എന്നുള്ളത് പരലോകത്തിന്റെ പേരാണ്, കാരണം വിചാരണയും പ്രതിഫലവും അവിടെയാണ്. യൗമുദ്ദീൻ എന്ത് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വമാ അദ്രാകമാ യൗമുദ്ദീൻ. യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ നിന്നെ അറിയിക്കുന്നത് എന്താണ്? അപ്പൊ യൗമുദ്ദീനെ അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യാണ്? പരിചയപ്പെടുത്താണ്. എന്താ യൗമുദ്ദീൻ? യൗമ ലാ തംലിക്കു നഫ്സുൻ ലിനഫ്സിൻ ശൈആ വൽ അംറു യൗമഇദിൻ ലില്ലാ. ഒരാളും മറ്റൊരാൾക്ക് യാതൊന്നും ഉടമപ്പെടുത്താത്ത ദിവസം, ഒരാളും മറ്റൊരാൾക്ക് ഒരു സഹായവും ഉടമപ്പെടുത്താത്ത ദിവസമാകുന്ന ആ ദിവസം, വൽ അംറു യൗമഇദില്ല, അന്നേ ദിവസം എല്ലാ കാര്യങ്ങളും കൽപ്പനകളും ആർക്ക് മാത്രമാണ്? അള്ളാഹുവിന് മാത്രമാകുന്നു. അപ്പൊ ആ ദിവസമാണ് യൗമുദ്ദീൻ. ലിമനിൽ മുൽക്കു ലിയൗം. അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ അന്ത്യനാളിൽ ചോദിക്കും, ഇന്ന് ആർക്കാണ് മുൽക്ക്, അധികാരം ഇന്ന് ആർക്കാണ് എന്ന് അന്ത്യനാളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കും. അപ്പൊ അതിന്റെ മറുപടി, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഏകനും എല്ലാം അടക്കി ഭരിക്കുന്നവനുമായ അള്ളാഹുവിന് മാത്രമാകുന്നു ഇന്നേ ദിവസത്തിന്റെ മുൽക്ക്, ആധിപത്യം എന്ന് പറയപ്പെടും. അപ്പോ അതാണ് അന്ത്യനാളിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് മാലിക് യൗമുദ്ദീൻ, യൗമുദ്ദീനിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത്. അള്ളാഹു യൗമുദ്ദീന്റെ മാത്രം ഉടമസ്ഥനല്ല, അള്ളാഹു ദുനിയാവിന്റെയും ഉടമസ്ഥനാണ്, ദുനിയാവിന്റെയും ഉടമസ്ഥനാണ്. ഇവിടെ ആരൊക്കെ ഉടമസ്ഥത? അള്ളാഹുവിനാണ്. പക്ഷെ യൗമുദ്ദീനെ പ്രത്യേകമായിട്ട് പറയാൻ കാരണം എന്താ? ആ യൗമുദ്ദീനെ നമ്മൾ ഭയക്കേണ്ടതുണ്ട്, യൗമുദ്ദീനിൽ നമ്മൾ വിശ്വാസം അർപ്പിച്ചിട്ട് ജീവിക്കേണ്ടതുണ്ട്. അവിടെ തന്നെ സഹായിക്കാനും താങ്ങാനും അല്ലെ തനിക്ക് ഉപകരിക്കാനും ആരെങ്കിലും ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ ആരും ജീവിക്കണ്ട. പിന്നെയോ അവിടെ എല്ലാവിധ അധികാരങ്ങളും അവകാശങ്ങളും ആർക്ക് മാത്രമേ ഉള്ളൂ? അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. ഇവിടെ ആലങ്കാരികമായിട്ട് നമുക്ക് പലരിലേക്കും പലതും ചേർക്കാം, ഇവിടെ ആലങ്കാരികമായിട്ട് പലരിലേക്കും പല കാര്യങ്ങളും ചേർക്കാം. പക്ഷേ അന്ത്യനാളിൽ ആലങ്കാരികമായിട്ട് പോലും ആരിലേക്കും ഒന്നും ചേർക്കാനില്ല. പിന്നെ അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമാണ് അധികാരം. അതുകൊണ്ടാണ് ചില ഹദീസുകളിൽ കാണാം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ ചുരുട്ടും ആകാശങ്ങളെ ചുരുട്ടും എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്നാണ്. ഐനൽ ജബ്ബാറൂൻ, ഐനൽ മുലൂക്, ഐനൽ മുതകബ്ബിറൂൻ, അഹങ്കാരികൾ എവിടെ, സ്വച്ഛാധിപതികൾ എവിടെ, രാജാക്കന്മാരെവിടെ എന്ന് ചോദിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ത്യ നാളിൽ സംസാരിക്കുന്നതാണ്. അപ്പൊ ആരും ഞാനിതാ അവിടെ ഉണ്ട് എന്ന് പറയില്ല. പിന്നെയോ എല്ലാവരും ഭയവിഹ്വലരായി പേടിച്ചരണ്ടുകൊണ്ടായിരിക്കും അന്ത്യ നാളിൽ ഉണ്ടാകുക. ഏതായാലും ഇവിടെ നമ്മളോട് പറയുന്നത് മാലിക് യൗമുദ്ദീൻ, അള്ളാഹു യൗമുദ്ദീന്റെ ഉടമസ്ഥനാകുന്നു. യൗമുദ്ദീൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം വിചാരണയുടെ ദിവസമാണ്, പ്രതിഫലത്തിന്റെയും ദിവസമാണ്. യൗമുദ്ദീൻ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അടിയാറുകളെ വിചാരണക്കെടുക്കുകയും അള്ളാഹുവിന്റെ നേതൃത്വത്തിൽ അവിടെ വിചാരണ നടക്കുകയും ചെയ്യും. ആ വിചാരണക്കപ്പുറമാണ് പ്രതിഫലം. രക്ഷ അർഹിക്കുന്നവർക്ക് രക്ഷയും ശിക്ഷ അർഹിക്കുന്നവർക്ക് ശിക്ഷയും, അതാണ് യൗമുദ്ദീൻ. അപ്പൊ മാലിക് യൗമുദ്ദീൻ, യൗമുദ്ദീന്റെ ഉടമസ്ഥനായ റഹ്മാനും റഹീമുമായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിന് മാത്രമാകുന്നു അൽഹംദ്, എന്താ മുഴുവൻ സ്തുതികളും, മുഴുവൻ സ്തുതികളും. അന്ത്യനാളിന്റെ പലവിധ പ്രത്യേകതകളെ പരിഗണിച്ചിട്ട് അന്ത്യനാളിന്റെ പല പേരുകളാണ്. അപ്പൊ അന്ത്യനാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി വിചാരണയാണ്. പിന്നൊന്ന് വിചാരണക്കപ്പുറമുള്ള രക്ഷാശിക്ഷകളാണ്, പ്രതിഫലമാണ്. രക്ഷാശിക്ഷയും പ്രതിഫലമാണ്. അപ്പോ ആ ഒരു പ്രത്യേകത അന്ത്യനാളിലുള്ളത് കാരണത്താൽ യൗമുദ്ദീൻ എന്ന അന്ത്യനാളിന് പേരുണ്ട്. ഇതല്ലാത്ത കുറെ പേരുകൾ അന്ത്യനാളിനുണ്ട്. ഇപ്പൊ യൗം വെച്ചിട്ട് തന്നെ, യൗം നടണമെങ്കിൽ ദിവസം എന്നർത്ഥം, യൗമുദ്ദീൻ നടണമെങ്കിൽ പ്രതിഫലത്തിന്റെയും വിചാരണയുടെയും ദിവസം എന്നാണ് അന്ത്യനാൾ. ഇവിടെ നമുക്കറിയുന്ന ഒരു ദിവസമുണ്ട്, അതെത്ര, ഇവിടുത്തെ ദിവസം 24 മണിക്കൂറാണ്. അന്ത്യനാളിലെ ദിവസം എന്ന് പറഞ്ഞെങ്കിൽ 24 മണിക്കൂറല്ല, പിന്നെയോ അത് ദീർഘമായ കാലമാണ്. ഒരു ദിവസം തന്നെ അവിടത്തേത് അതിന് പല പരിഗണന. ഖംസീന അൽഫസനത്തി മിമ്മാ തഉദ്ദൂൻ, നിങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന 50,000 വർഷം, അതാണ് അവിടുത്തെ ഒരു ദിവസം. അല്ലെങ്കിൽ അൽഫസനത്തി മിമ്മാ തഉദ്ദൂൻ, നിങ്ങൾ എണ്ണുന്ന 1,000 ദിവസം, അതാണ് അവിടുത്തെ ഒരു ദിവസം. 1,000 വർഷം, അതാണ് അവിടുത്തെ ഒരു ദിവസം. അപ്പൊ അന്ത്യനാളിനെ സംബന്ധിച്ചിടത്തോളം അന്ത്യനാളിന്റെ ദിവസം എന്നുള്ളത് അത് തന്നെ സുദീർഘമായൊരു കാലഘട്ടമാണ്, സുദീർഘമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. യൗമുദ്ദീൻ എന്ന അന്ത്യനാളിന് പേരുണ്ട്. അതേപോലെ അന്ത്യനാളിന് പല പേരുകളുണ്ട്. ഉദാഹരണത്തിന് യൗമുൽ ഖിയാമ, പിന്നെ അലിയോമുൽ ആഹിർ, പിന്നെ യൗമുൽ തഹാബുൻ, യൗമുൽ ജമ, യൗമുൽ ഹിസാബ്, യൗമുൽ തലാഖി, യൗമുൽ തനാദ്, മനസ്സിലായി? ഇങ്ങനെ പല പേരുകളാണ്. അതൊക്കെ പിന്നെ അന്ത്യനാളിന്റെ ഓരോ പരിഗണനകളെ, പ്രത്യേകതകളെ പരിഗണിച്ചിട്ട് അന്ത്യനാളിന് പല പേരുകളാണ്. പിന്നെ ഈ ഓമ ചേർക്കാതെ തന്നെ അൽ ഖാരിഅ, അൽ ഹാശിയ, അൽ ആസിഫ, അൽ വാഖിഅ, അത്താമ, അസാഖ തുടങ്ങി വേറെയും കുറെ പേരുകൾ അന്ത്യനാളുണ്ട്. അതൊക്കെ അറിയിക്കുന്നത് എന്താണ്? അന്ത്യനാളിന്റെ പലവിധ പ്രത്യേകതകളാണ്, സ്വഭാവങ്ങളാണ്. ഇവിടെ യൗമുദ്ദീൻ എന്നിടാൻ കാരണം അന്ത്യനാളിൽ പ്രധാനമായിട്ടുള്ളത് വിചാരണയാണ്, മറ്റൊന്ന് വിചാരണക്കപ്പുറം പ്രതിഫലാണ്. അപ്പൊ അത് രണ്ടുള്ള ദിവസം എന്നാണ് ഇവിടെ യൗമുദ്ദീൻ എന്നുള്ളത് അർത്ഥാക്കുന്നത്. അതിന്റെ ഉടമസ്ഥനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ നമ്മളിവിടെ സൂറത്തുൽ ഫാത്തിഹയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അത് അള്ളാഹുവിനെ വാഴ്ത്തലാണ്. അതേപോലെ തന്നെ അർറഹ്മാനുർ റഹീം, മാലിക് യൗമിദ്ദീൻ, ഇതൊക്കെ അള്ളാഹുവിനെ വാഴ്ത്തലും അള്ളാഹുവിനെ പുകഴ്ത്തലും അവനെ പ്രശംസിക്കലുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ വാഴ്ത്തി പുകഴ്ത്തി നമ്മൾ അള്ളാഹുവിലേക്ക് അടുത്തവരെ പോലെ. അതുകൊണ്ടാണ് ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് എത്തിയപ്പോ നമ്മൾ അള്ളാഹുവിനോട് ഖിതാബാണ്, അഭിസംബോധനയാണ്. അള്ളാഹുവോട് അടുത്തിട്ട് അള്ളാഹുവിനോട് നേരിട്ട് നമ്മൾ പറയുന്നത് പോലെയാണ് ഇവിടെ ഈ ആയത്തുള്ളത്. ഇവിടെ നോക്കി നിങ്ങൾ, ഇയ്യാക നഅബ്ദു, നഅബ്ദു എന്ന് പറഞ്ഞാൽ എന്താ, ഞങ്ങൾ ആരാധിക്കുന്നു എന്നുള്ളതാണ്. നഅബ്ദു, ഞങ്ങൾ ആരാധിക്കുന്നു. ഇയാക്ക എന്ന് പറഞ്ഞാല് ആ നിന്നെ വഇയാക നസ്തഈൻ. ഇയാക്ക എന്നുള്ളത് ഇതേപോലെ തന്നെ ഇയ എന്നുള്ളത് ബമീർ, പിന്നെ കാഫ് എന്നുള്ളത് ആരോടാണ് അഭിസംബോധന നടത്തുന്നത് അയാളെ അറിയിക്കാനുള്ള വേട. ഇയാക്ക എന്ന് പറഞ്ഞാൽ നിന്നെ, നസ്തഈനു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സഹായം തേടുന്നു, നസ്തഈനു ഞങ്ങൾ സഹായം തേടുന്നു. അപ്പോ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, ഞങ്ങൾ നിന്നോട് സഹായം തേടുന്നു എന്നുള്ളത് പറയുമ്പോ നോക്കി നിങ്ങൾ, നമ്മൾ നേരിട്ടാണ് പറയുന്നത് നിന്നോട്. ഇതുവരെ നമ്മൾ നിന്നെ നീയാകുന്നു എന്ന് പറയുന്നില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അവനെ അല്ലാഹു അവൻ, സ്തുതികളെല്ലാം അവനാകുന്നു, അവൻ റഹ്മാനാകുന്നു, അവൻ റഹീമാകുന്നു, അവൻ മാലിക് യൗമിദ്ദീൻ ഉണ്ടോ. അങ്ങനെ പറഞ്ഞ് പിന്നെ നമ്മൾ നേരിട്ട് അഭിസംബോധന ചെയ്യണം. ഇയ്യാക നഅബുദു, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, ഇയ്യാക നസ്തഈൻ, ഞങ്ങൾ നിന്നോട് സഹായം തേടുന്നു ഉണ്ടോ. അപ്പൊ നമ്മൾ അള്ളാഹുവിലേക്ക് അടുത്ത് എങ്ങനെയാണ് അള്ളാഹുവിലേക്ക് നമ്മൾ അടുത്തത്? അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടും അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടും അവനെ പ്രശംസിച്ചുകൊണ്ടും അള്ളാഹുവിലേക്ക് അടുത്ത് നമ്മൾ നേരിട്ട് ഇനി അള്ളാഹുവിനോട് സംസാരിക്കുകയാണ്. എന്താ സംസാരിക്കുന്നത്? ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ എന്ന കാര്യമാണ്. പണ്ഡിതന്മാർ പറയാറുണ്ട്, വിശുദ്ധ ഖുർആന്റെ ആകത്തുക, വിഷയങ്ങളുടെ ആകത്തുക, അത് സൂറത്തുൽ ഫാത്തിഹയിലാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ ആശയങ്ങളുടെ ആകത്തുക അത് ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്തിലുമാണ് എന്ന് പറയാറുണ്ട്. അത് ഈ ആയത്തിന്റെ ആശയം അറിയിക്കുന്ന മഹത്വവും അതിന്റെ ആ പ്രാധാന്യവും പരിഗണിച്ചിട്ടാണ്. എന്താ ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ? ഇവിടെ നഅബുദു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരാധിക്കുന്നു എന്നാണ്. ആരെയാണ് ആരാധിക്കുന്നത്? നിന്നെയാണ്. നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു നമ്മൾ അള്ളാഹുവിനോട് പറയാം. അറബി ഭാഷയിൽ നഅബുദു ക, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, ഇങ്ങനെ പറഞ്ഞാൽ മതി. നഅബുദു ക, നഅബുദു ഞങ്ങൾ ആരാധിക്കുന്നു, ക നിന്നെ. ഞങ്ങൾ ആരാധിക്കുന്നു, ആരാധിക്കുന്നു എന്നുള്ളതാണ് ക്രിയ. ഞങ്ങൾ എന്നുള്ള ബമീർ എന്ന് പറയും, അതാണ് അതിലെ കർത്താവ്. ഞങ്ങൾ എന്നുള്ളതാണ് കർത്താവ്, ആരാധിക്കുന്നു എന്നുള്ളതാണ് ക്രിയ. കർമ്മം ഏതാ? കർമ്മം ക എന്നുള്ളതാണ് നിന്നെ. ഇവിടെ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു എന്നുള്ള ഈ രീതി ഉണ്ടല്ലോ, ആദ്യം ക്രിയ അതേപോലെ കർത്താവ് പിന്നെ കർമ്മം പറയുക, അതാണ് അതിന്റെ അറബി ഭാഷയിലെ അതിന്റെ രീതി ക്രമം. പക്ഷെ ചില സമയങ്ങളിൽ ഈ ക്രമം മുന്തിപ്പിക്കുകയും പിന്തിപ്പിക്കുകയും ചെയ്യും. അതെപ്പോഴാണ്? ഇപ്പൊ ഈ ക എന്നുള്ളതിനെ മുന്തിപ്പിക്കൽ മാത്രം എന്നർത്ഥം കിട്ടാനാണ്. കർത്താവിന്റെ ക്രിയ അത് ഈ കർമ്മത്തിൽ പരിമിതപ്പെടുമ്പോൾ ആ പരിമിതപ്പെടാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും? ഇതിനെന്ത് ചെയ്യും? മുന്തിപ്പിക്കും, പിന്തിപ്പിച്ച് പറയേണ്ടതായ ഈ കർമ്മത്തെ മുന്തിപ്പിക്കും. മനസ്സിലായോ? പിന്നെ ഇയ്യാക എന്നുള്ളതാണ് ദമീർ. ഇതിൽ സാധാരണ പറയുമ്പോ ഇപ്പൊ നമ്മൾ റായ്തുക്ക് ഞാൻ നിന്നെ കണ്ടു, ഷുഫ്തുക്ക് ഞാൻ നിന്നെ കണ്ടതാണ്, ഷുഫ്തു ഇയ്യാക എന്നാണ്, ഷുഫ്തു ഇയ്യാക എന്നുള്ളതാണ്. പക്ഷേ ഇയ്യ എന്നുള്ളത് പ്രയോഗിക്കൂല സാധാരണ. എന്താ പ്രയോഗിക്കുക? കാന്ന് മാത്രമേ പ്രയോഗിക്കുള്ളൂ, ഇയ്യ എന്നുള്ളത് കളയും. പക്ഷെ അറബി ഭാഷയിൽ മാത്രം എന്നുള്ള അർത്ഥം വരാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും? ഇയ്യാക്ക എന്നുള്ളതിനെ മുഴുവനായിട്ട് പറയും. ക എന്ന് മാത്രം പറയാതെ മാത്രം എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിട്ട് ഇയ്യയെ ഇയ്യ എന്നുള്ളതും കൂടി കൊണ്ടുവന്നിട്ട് ഇയ്യാക്ക എന്ന് മുഴുവനായിട്ട് പറയും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ വചനത്തെ കൊണ്ടുവന്നപ്പോൾ, അവതരിപ്പിച്ചപ്പോൾ മാത്രം എന്ന അർത്ഥം വരാൻ വേണ്ടിട്ട് രണ്ട് ശൈലിയാണ് പ്രയോഗിച്ചത്. ഒന്ന്, പിന്തിപ്പിച്ച് പറയേണ്ട ക എന്നുള്ളതിനെ മുന്തിപ്പിച്ച്, ക എന്ന് മാത്രം പറയേണ്ടതിനെ പറയാതെ ഇയ്യാക്ക എന്ന് പ്രയോഗിച്ച്. അതിന് വ്യാകരണത്തിൽ പറയല് ഇത് മുൻഫസിലായ ദമീറാണ്, ഇത് മുത്തസിലായ ദമീറാണ്. മുത്തസിലായ ദമീർ പറയാതെ മുൻഫസിലായ ദമീറിനെ കൊണ്ടുവന്നു, അതിനെ മുന്തിപ്പിക്കുകയും ചെയ്തു. എന്തിനു വേണ്ടി? മാത്രം എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോ ഇയ്യാക നഅബുദു, ഇയ്യാക നഅബുദു, ഞങ്ങൾ ആരാധിക്കുന്നു. ഇയ്യാക എന്നാ നിന്നെ എന്ന് മാത്രം അർത്ഥം പറയാൻ പറ്റൂല, പിന്നെയോ നിന്നെ മാത്രം എന്ന് തന്നെ അർത്ഥം പറയണം. കാരണം അതിനുവേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല എന്ത് ചെയ്തത്, ഇതിനെ ഇങ്ങനെ മുന്തിപ്പിച്ച് ഈ ശൈലിയിൽ പ്രയോഗിച്ചത്. അപ്പൊ ഇയ്യാക നഅബുദു, ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു. അതേപോലെയാണ് ഇവിടെയും, അതേപോലെയാണ് നസ്തഈനു, ഞങ്ങൾ സഹായം തേടുന്നു. ആരോട്? ഇയ്യാക, നിന്നോട് മാത്രം, നിന്നോട് മാത്രം. എന്തുകൊണ്ട് നിന്നോട് മാത്രം എന്നർത്ഥം നമ്മൾ പറയുന്നത്? അതിന് രണ്ട് കാരണം. ഒന്ന്, ഇയ്യാക എന്നുള്ളതിനെ മുന്തിപ്പിച്ചു. രണ്ടാമത്തേത്, ക എന്ന് മാത്രം മുത്തസിലായിട്ട് പറയേണ്ട ദമീറിനെ എന്ത് ചെയ്തു, ഇവിടെ മുൻഫസിലായ ദമീറാക്കിയിട്ട് പറഞ്ഞു എന്നുള്ളതാണ്. വവ് ഉം എന്ന അർത്ഥത്തിനാണ്. അപ്പൊ ഇയ്യാക നസ്തഈനു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അർത്ഥിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഈ നഅബുദു, നഅബുദു എന്നുള്ളത് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, ആരാധന ഇബാദത്ത് എന്നുള്ളതാണ് ആരാധനക്ക് പറയുന്ന അറബി പദം. അറബി പദത്തിന് ആരാധന എന്നാണ് അതിന് കൃത്യമായിട്ടുള്ള അർത്ഥം, കൃത്യമായിട്ടുള്ള അർത്ഥം. അപ്പൊ ഞങ്ങൾ നിനക്ക് മാത്രം ഇബാദത്ത് എടുക്കുന്നു എന്നാണ്. ഇബാദത്ത് എന്താ? ഇബാദത്ത് എന്ന് പറഞ്ഞെങ്കിൽ പരമമായ
ഭക്തി, ഭയത്തിൽ, സ്നേഹത്തിൽ, ആദരവിൽ,
പുണ്യകർമ്മങ്ങളാണ് ഇബാദത്ത്. ഇബാദത്ത് അതുകൊണ്ട് തന്നെ ഇബാദത്ത് പലതുണ്ട്. ഇപ്പൊ നമ്മളുടെ നമസ്കാരം എന്താണ്? സലാത്ത് ഇബാദത്താണ്, അതല്ലേ? അതേപോലെ നമ്മളുടെ നോമ്പ് ഇബാദത്താണ്. നമ്മളുടെ റുക്കൂ, അതേപോലെ നമ്മുടെ സുജൂദ്,
അതേപോലെ നമ്മളുടെ പേടി,
നമ്മളുടെ ആഗ്രഹം, ഇബാദത്ത് പലതാണ്. അതേപോലെ തന്നെ നമ്മളുടെ ദുആ, പ്രാർത്ഥന, ഇബാദത്താണ്. അതേപോലെ തന്നെ നമ്മളുടെ പിന്നെ പ്രതീക്ഷ, ഇബാദത്താണ്. അള്ളാഹുവിനോടുള്ള നമ്മുടെ മഹബത്ത്, ഇഷ്ടം, അത് ഇബാദത്താണ്. അങ്ങനെ ഇബാദത്ത് പലതുകളാണ്, പലതുകളാണ്. ഈ ഇബാദത്തുകൾ അതാർക്ക് മാത്രമുള്ളതാണ്? ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രമുള്ളത്. അതിൽ പെട്ടതാണ്, ഇബാദത്തുകളിൽ പെട്ടതാണ് എന്ത്? സഹായത്തേട്ടവും, സഹായത്തേട്ടവും, ഇസ്തിആനയും. അതേപോലെ തന്നെ ഇസ്തിഗാസ എന്ന് പറയും. വിപൽ ഘട്ടങ്ങളിൽ അള്ളാഹുവിനോട് നടത്തുന്ന സഹായത്തേട്ടാണെന്ത്? ഇസ്തിഗാസ. എല്ലാവിധ സഹായത്തേട്ടങ്ങൾക്കും ഇസ്തിആന എന്ന് പറയും.
അതേപോലെ തന്നെ ഇസ്തിആദ എന്ന് പറയും. അഭയത്തേട്, അതായത് ഇവിടെ ഇസ്തിഗാസ എന്ന് പറഞ്ഞെങ്കിൽ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിട്ട് അതിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ് ഇസ്തിഗാസ. ഇസ്തിആദ എന്ന് പറഞ്ഞെങ്കിൽ പ്രതീക്ഷിക്കുന്ന, വരാനിരിക്കുന്ന ഒരു അപകടം, അതിൽ നിന്ന് കാലയളവ്
ഇസ്തിആദ എന്ന് പറയാം. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ വിവാദത്തിന്റെ പലതകളാണ്, ഇബാദത്തിന്റെ പലതുകളാണ്. ഏതായാലും ഇബാദത്തുകൾ അതാർക്ക് മാത്രമുള്ളതാണ്? അത് അള്ളാഹുവിന് മാത്രമുള്ളതാണ്, അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അത് അള്ളാഹുവല്ലാതെ ഒരാൾക്കും വഴിവെക്കാനോ അതേപോലെ തന്നെ വഴിതിരിക്കാനോ പാടുള്ളതല്ല, വഴിതിരിക്കാനോ പാടുള്ളതല്ല. അപ്പൊ നമുക്ക് അള്ളാഹുവിന് മാത്രം നമ്മൾ നൽകേണ്ട ഒന്നാണെന്ത്? ഇബാദത്ത്. അള്ളാഹുവിന് മാത്രം നമ്മൾ നൽകേണ്ടത് എന്താണ്? അത് നമ്മളുടെ ആരാധനയാണ്, നമ്മളുടെ ആരാധനകളാണ്. അള്ളാഹുവിന് മാത്രം നമ്മൾ നൽകേണ്ടത് എന്താണോ അതാണ് ഇവിടെ ഉദ്ദേശം, ഇബാദത്ത് കൊണ്ടുള്ള ഉദ്ദേശം. അത് അള്ളാഹുവിനായാൽ ഇബാദത്തായി, അള്ളാഹു അല്ലാത്തവർക്കായാൽ എന്തായി? ശിർക്കായി. അപ്പോൾ ഇവിടെ എന്താണ് ഇബാദത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാകുമ്പോൾ അത് തൗഹീദായി, അവനെ ആരാധിക്കലായി. അത് അള്ളാഹു അല്ലാത്തവർക്ക് വകവെക്കുമ്പോൾ എന്തായി? ശിർക്കായി. വഇയാക നസ്തഈൻ,
നിന്നെ മാത്രം ഞങ്ങൾ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അർപ്പിക്കുകയും ചെയ്യുന്നു. സഹായത്തെ തേടുക, അതാണ് ഇസ്തിയാന. നമ്മ സഹായം തേടി, യസ്തഈന സഹായം തേടുന്നു, യസ്തഈന ഞങ്ങൾ സഹായം തേടുന്നു, ഞങ്ങൾ സഹായം തേടുന്നു. ആരോടാ ഞങ്ങൾ സഹായം തേടുന്നത്? നിന്നോട് മാത്രം, നിന്നോട് മാത്രം. അള്ളാഹുവിനോട് മാത്രം നമ്മൾ സഹായം തേടുന്നു എന്ന് അള്ളാഹുവിന്റെ കഴിവിൽപ്പെട്ടത്,
അതാണ് നമ്മൾ അള്ളാഹുവിനോട് തേടുന്നത്. അത് അള്ളാഹു അല്ലാത്തവരോടായിട്ടുണ്ടെങ്കിൽ എന്തായി? ശിർക്കായി. അള്ളാഹുവിനോട് മാത്രമാകുമ്പോൾ അത് ഇബാദത്താണ്. അള്ളാഹു അല്ലാത്തവരോടാകുമ്പോൾ എന്താണ്? ശിർക്കാണ്. അള്ളാഹുവിന്റെ മാത്രം കഴിവിൽപ്പെട്ടത് പടപ്പുകളോട് തേടിയിട്ടുണ്ടെങ്കിൽ എന്തായി? അത് ശിർക്കായി. അതാണ് അതിനുള്ള മാനദണ്ഡം. ഇപ്പൊ നമ്മൾ പടപ്പുകളോട് അന്യോന്യം ചോദിക്കുന്നുണ്ട്. പടപ്പുകളോട് ആരോടായാലും നമ്മൾ അന്യോന്യം സഹായം ചോദിക്കും. അതിന് ശിർക്ക് എന്ന് പറയില്ല. പക്ഷെ അള്ളാഹുവിന്റെ കഴിവിൽപ്പെട്ടതാണ് ഒരാൾ പടപ്പുകളോട് ചോദിക്കുന്നതെങ്കിൽ എന്തായി? അത് ശിർക്കായി. അത് പടപ്പുകൾ ആരായാലും ശരി. ഇപ്പൊ പിന്നെ അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കേണ്ടതായ കാര്യങ്ങളുണ്ട് നമുക്ക്. അത് നമ്മൾ അള്ളാഹുവോട് സഹായമായിട്ട് അർത്ഥിക്കും. ഈ അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കേണ്ടതായ കാര്യങ്ങൾ പടപ്പുകളോട് നമ്മൾ ചോദിക്കുകയും തേടുകയും ആയിട്ടുണ്ട് എങ്കിൽ അതെന്തായി? അത് ശിർക്കായി. ഇപ്പൊ നമ്മൾ അള്ളാഹുവിൽ നിന്ന് മാത്രം നമുക്ക് സാധിക്കേണ്ടതായ കുറെ വിഷയങ്ങളുണ്ട്. നമുക്കറിയാം അതൊരിക്കലും പടപ്പുകളുടെ കയ്യാൽ ലഭ്യമല്ല എന്ന്. എന്നാൽ അത്തരം കാര്യങ്ങൾ നമ്മൾ പടപ്പുകളോട് ചോദിച്ചാൽ, ആ പടപ്പുകൾ ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചവരാകട്ടെ, നമ്മളുടെ മുമ്പിലുള്ളവരാകട്ടെ നമ്മളോട് നിന്ന് മറഞ്ഞവരാകട്ടെ, അത് മനുഷ്യരാകട്ടെ മലക്കാകട്ടെ ജിന്നാകട്ടെ, ആരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായി? അത് അത് ശിർക്കായി. കാരണം എന്തുകൊണ്ടാണ്? അള്ളാഹു മാത്രം മിൽക്കാക്കുന്ന ഉടമപ്പെടുന്ന വിഷയങ്ങളാണ് അത് എന്നുള്ളതാണ് അതിന്റെ വ്യത്യാസം. അപ്പോ അള്ളാഹുവിന്റെ മാത്രം കഴിവിൽപ്പെട്ട, അള്ളാഹുവിനോട് മാത്രം നമ്മൾക്ക് സാധിക്കേണ്ടതായ വിഷയങ്ങൾ നമ്മൾ പടപ്പുകളോട് യാചിച്ചാൽ, പടപ്പുകളോട് ചോദിച്ചാൽ, ആ പടപ്പുകൾ ആരാകട്ടെ, നമ്മുടെ ദൃഷ്ടിയിലുള്ളവരാകട്ടെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞവരാകട്ടെ ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചവരാകട്ടെ, പടപ്പുകളിൽ ഏത് പടപ്പുകളാകട്ടെ, അവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താവും? അത് ശിർക്കാകും. വഇയാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറഞ്ഞെങ്കിൽ ഇതൊരു പ്രത്യേക സഹായമാണ്. ഏതാ സഹായം? ഇബാദത്താകുന്ന സഹായമാണ്. അതല്ല അള്ളാഹുവിനോട് മാത്രം ഇബാദത്താകുന്ന സഹായമാണ് ഈ സഹായം. അതാണ് അള്ളാഹുവിനോട് മാത്രം. അതുകൊണ്ട് തന്നെ ഈ സഹായത്തേട്ടത്തെ ഇനി എന്ത് ചെയ്യാൻ പാടുള്ളതല്ല. അതിൽ നിന്ന് ഇന്ന പടപ്പുകളോടാകാം, ഇന്ന പടപ്പുകളോടാകാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല. അത് മഹാതെറ്റാണ്. പറഞ്ഞ മനസ്സിലാണ്ടോ? ഈ സഹായത്തേട്ടല്ലോ, ഇത് ആരോട് മാത്രമുള്ള സഹായത്തേട്ടാ? അത് അള്ളാഹുവിനോട് മാത്രമുള്ള സഹായത്തേട്ടാണ്. അപ്പൊ ആ സഹായത്തേട്ട എന്ത് താട്ടാണ്? ഇബാദത്താകുന്ന സഹായത്തേട്ടാണ്. നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു പറഞ്ഞെങ്കിൽ ആ സഹായം അള്ളാഹുവിനോട് മാത്രമുള്ളതാണ്. അത് അപ്പൊ എന്താണ്? ഇബാദത്താണ്. അപ്പൊ ഇനി ഈ സഹായത്തെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഈ സഹായത്തേട്ടത്തെ അതിൽ നിന്ന് ചിലത് ഇന്ന പടപ്പുകളോടാകാം, ചിലത് ഇന്ന പടപ്പുകളോടാകാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല. കാരണം എന്താ? അതൊരു പ്രത്യേകമായ സഹായത്തേട്ടാണ്, അത് ഇബാദത്താവുന്ന സഹായത്തേട്ട. അതുകൊണ്ട് തന്നെ ആളുകൾ അത്തരം രീതിയിൽ, ചില ആളുകൾ അങ്ങനെ വിഷയം മനസ്സിലാക്കുന്നവരുണ്ടാകും. അത് മഹാതെറ്റാണ്, തെറ്റാണ്. ഇവിടെ നിന്ന് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുകയും ചെയ്യുന്നു. പണ്ഡിതന്മാർ പറഞ്ഞു, എന്തുകൊണ്ട് ഇബാദത്തിൽപ്പെട്ടതാണെന്ത് ഈ സഹായത്തേട്ടം? നമ്മൾ പറഞ്ഞില്ലേ ഇബാദത്തുകൾ പലതാണ്, അതിൽപ്പെട്ടതാണെന്ത് സഹായത്തേട്ടവും? നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞു, പിന്നെന്തിനാ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്തു എന്ന് പറഞ്ഞു? ഒന്ന് അത് ഇസ്തിയാനത്തിന്റെ പ്രാധാന്യം അറിയിക്കാൻ അന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു, ഇബാദത്തുകളുടെ കൂട്ടത്തിൽ നിന്ന് ഇതിനെ പ്രത്യേകം എടുത്തു പറഞ്ഞു. മറ്റൊന്ന് ഇബാദത്തെടുക്കുവാനുള്ള സഹായം ചോദിക്കലാണ്. നിന്നെ മാത്രം ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ നിന്നെ മാത്രം ആരാധിക്കുവാനുള്ള സഹായം അഭ്യർത്ഥന. കാരണം അള്ളാഹുവിൽ നിന്നുള്ള സഹായവും അള്ളാഹുവിൽ നിന്നുള്ള തൗഫീഖും ഇല്ല എങ്കിൽ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് എടുക്കാൻ കഴിയില്ല. ഇസ്ലാമിന്റെ കാതൽ എന്താണ്? ഇസ്ലാമിന്റെ കാതൽ ഇയ്യാക നഅ്ബുദു എന്നുള്ളതാണ്, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്നുള്ളതാണ്. നിന്നെ മാത്രം ആരാധിക്കണമെങ്കിൽ എന്ത് വേണം? അതിൽ നിന്ന് അള്ളാഹിന്റെ സഹായം വേണം, അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടല്ലോ, ഉദവി നമുക്ക് ഉണ്ടാകണം. അപ്പൊ ആ തൗഫീഖിനും ഉദവിക്കും വേണ്ടിയിട്ടുള്ള തേട്ടമാണെന്ത്? ഇതിനെ തുടർന്ന് ഉടനെ തന്നെ അവ ഇയ്യാക നസ്തഈൻ എന്ന് നമ്മൾ തേടുന്നത്. ഇപ്പൊ നമ്മള് ഇസ്ലാമിലെ ഏറ്റവും മഹത്തായ ഇബാദത്താണ് ഏത്? ഏറ്റവും മഹത്തായ ഏത് ഇബാദത്താണ് ഏത്? നമസ്കാരം. ആ നമസ്കാരത്തിൽ നമ്മളെ വിളിക്കുമ്പോ നോക്കി, നിങ്ങൾ നമസ്കാരത്തിലേക്കുള്ള വിളി എന്താ? നമസ്കാരത്തിലേക്കുള്ള വിളിയാണ് ബാങ്ക് അല്ലെ? അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ മഹത്വം പ്രഖ്യാപിച്ച് പിന്നെ അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് അവന് മാത്രമാണ് ആരാധനകർഹൻ എന്നുള്ള സാക്ഷ്യം പറഞ്ഞ് പിന്നെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന് പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം പറഞ്ഞ് പിന്നെ ഹയ്യാല സ്വലാ ഹയ്യാല ഫലാ നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് നമ്മളെ ക്ഷണിക്കുകയാണ്. ഇപ്പൊ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ് നമസ്കാരം. ആ നമസ്കാരത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുമ്പോ നമ്മൾ എന്താ പറയേണ്ടത്? എന്താ ഹയ്യാല സലാ ഹയ്യാല ഫലാഹ് എന്ന് പറയുമ്പോൾ പറയേണ്ടത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്താ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ളത് ചില ആളുകൾ പറയാറുള്ളത് അതൊരു മുസീബത്ത് കേൾക്കുമ്പോഴാണ്. എന്തെങ്കിലും ഒരു മുസീബത്ത് ഉണ്ടാകുമ്പോൾ പറയും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയും. ശരിക്കും അതൊരു മുസീബത്തിന്റെ ഉണ്ടാകുമ്പോൾ പറയേണ്ടതല്ല. നമുക്കൊരു മുസീബത്ത് ദുരിതം വന്നാൽ നമ്മൾ പറയേണ്ടത് ഇന്നാലില്ലാ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ്. അതാണ് മുസീബത്ത് ഏൽക്കുമ്പോൾ പറയേണ്ടത്. യഥാർത്ഥത്തിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ളത് സഹായത്തേട്ടാണ്, ഇസ്തിയാനത്താണ്. യാതൊരു കഴിവും ചലിക്കുവാനുള്ള ശേഷിയും അള്ളാഹുവെ കൊണ്ടല്ലാതെ ഇല്ല. അതുകൊണ്ട് അള്ളാഹുവെ നീ എന്നെ സഹായിക്കണമേ എന്നാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അതാണ് അതിന്റെ അർത്ഥം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ ചലിക്കാനും അതേപോലെ തന്നെ പിന്നെ യാതൊരു കഴിവും ചലിക്കുവാനുള്ള ശേഷിയും അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഇല്ല. അതുകൊണ്ട് അള്ളാഹു നീ എന്നെ സഹായിക്കണമേ എന്ന് നമ്മൾ അള്ളാഹുവിനോട് സഹായാർത്ഥന നടത്തണം. ആ സഹായാർത്ഥനയാണ് നമ്മൾ നമ്മളെ നിസ്കാരത്തിൽ നമ്മൾ അള്ളാഹുവിനോട് നടത്തുന്നത്. നമസ്കാരത്തിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ ആ ശ്രേഷ്ഠമായ ഇബാദത്ത് എടുക്കുവാൻ അള്ളാഹുവിന്റെ സഹായം ആവശ്യമാണ്. അതുകൊണ്ട് നമ്മളെ സഹായം തേടുകയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറ്റും. അപ്പൊ അതാണ് ആ ആശയാണ് ഇവിടെ. ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. നിന്നെ മാത്രം ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ അതാണ് ഇസ്ലാമിന്റെ കാതൽ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളത്. അപ്പൊ ആ ആരാധനക്ക് അള്ളാഹുവിന്റെ സഹായം വേണം, അള്ളാഹുവിൽ നിന്നുള്ള തൗഫീഖ് വേണം. അതിനു വേണ്ടിയാണ് ഉടനെ തന്നെ ഇയ്യാക നസ്തഈൻ, അത് നിന്നോട് ഞങ്ങൾ നിന്നോട് മാത്രം ഞങ്ങൾ സഹായാർത്ഥന നടത്തുകയും ചെയ്യുന്നു എന്നവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല ഉണർത്തിയത്. കാരണം അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് എടുക്കുവാൻ വേണ്ടിയിട്ടുള്ള സഹായത്തേട്ടം അള്ളാഹുവിനോട് മാത്രം തേടണം എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇസ്ലാമിൽ പല കക്ഷികൾ രൂപപ്പെട്ടിട്ടുണ്ട്, മനസ്സിലല്ലേ? ആ കക്ഷികളിൽ പലരും രൂപപ്പെട്ടത് ഈ ഒരു ആയത്തിന്റെ വിഷയത്തിലാണ്. ഈ ആയത്ത് മനസ്സിലാക്കുന്ന വിഷയത്തിൽ പലരും പലവിധ കക്ഷികളായിട്ട് രൂപാന്തരപ്പെട്ടു. അങ്ങനെ ഇബാദത്താകുന്ന കർമ്മങ്ങൾ വരെ പടപ്പുകളിലേക്ക് വകവെക്കുകയും അങ്ങനെ അള്ളാഹുവിനോട് മാത്രം തേടേണ്ട കാര്യങ്ങൾ പടപ്പുകളോട് തേടുന്ന അവസ്ഥ ഉണ്ടായി. അങ്ങനെ പല കക്ഷികൾ വഴിതിരിഞ്ഞു. അതുകൊണ്ടാണ് മുസ്ലിം സമൂഹത്തിൽ വരെ കക്ഷിത്വങ്ങൾ ഉണ്ടായി. പലരും അള്ളാഹുവിനോട് മാത്രം യാചിക്കേണ്ട തേടേണ്ട വിഷയങ്ങൾ പടപ്പുകളോട് തേടുന്ന അവസ്ഥ ഉണ്ടായത്, മനസ്സിലായില്ലേ? ചിലര് സന്മാർഗത്തിന് വേണ്ടി തേടും, ചിലര് സന്താനങ്ങൾക്ക് വേണ്ടി തേടും, ചിലര് മറ്റു പല ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടിയിട്ട് തേടും, ചിലര് പല മുറാദുകൾ നേടിക്കിട്ടാൻ വേണ്ടിയിട്ട് തേടും. ഇതൊക്കെ അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ പടപ്പുകളോട് അതിനുവേണ്ടി തേടുന്ന അവസ്ഥ പല മനുഷ്യന്മാരിലും കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ചില കക്ഷികൾ ഇബാദത്താകാത്ത കാര്യങ്ങൾ ഇബാദത്താക്കി, ദീനിന്റെ വിഷയത്തിലെ ഇബാദത്താകാത്ത കാര്യങ്ങൾ ഇബാദത്താക്കിക്കൊണ്ട് വ്യതിചലിച്ചു. അങ്ങനെ അവര് വ്യതിചലിക്കാനും ഇത്തരം ആയത്തുകളെയാണ് അവർ കൂട്ടുപിടിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മളൊക്കെ ജീവിക്കുന്നത് ഇന്ത്യ രാജ്യത്താണ്. ഇന്ത്യ രാജ്യത്ത് ഒരു ഇസ്ലാമിക രാഷ്ട്രമല്ല. 13% അല്ലെങ്കിൽ അതിൽ കുറച്ച് കൂടുതൽ മുസ്ലിമീങ്ങളുള്ള ഒരു നാടാണ് ഇന്ത്യ രാജ്യം. അപ്പൊ ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾ അമുസ്ലിം ഗവൺമെന്റിന്റെ കീഴിലാണ്. അമുസ്ലിം ഗവൺമെന്റിന്റെ കീഴിൽ നമ്മൾ ജീവിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞതിനെതിരെ ആര് പറഞ്ഞാലും നമ്മൾ അനുസരിക്കാൻ പാടുള്ളതല്ല. അത് ഉമ്മി വാപ്പി പറഞ്ഞാലും നമ്മൾ അനുസരിക്കാൻ പാടുള്ളതല്ല. നമ്മളനുസരിക്കുമ്പോ എങ്ങനെയാണ്? നമ്മൾ അനുസരിക്കുമ്പോ ആരനുസരിക്കുകയാണെങ്കിലും അള്ളാഹുവിനും അള്ളാഹു റസൂലിനും എതിരാകാത്ത വിഷയത്തിലാണ് നമ്മുടെ അനുസരണവും നമ്മുടെ വഴിപ്പെടലും. ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അമുസ്ലിം ഗവൺമെന്റ് കീഴിലാണ് ജീവിക്കുന്നത്. അപ്പോ ചിലർ, ആദ്യം നമ്മുടെ നാട്ടിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ആയിരുന്നു, അവര് പോയി, പിന്നെ കോൺഗ്രസ് ഗവൺമെന്റ് ആണ് വന്നത്. അപ്പൊ ലാത്ത ആകയ മനാത്ത ആകയ, ഇതുവരെ ഇവിടെ ലാത്ത വിഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത്, അതിന് കീഴിലായിരുന്നു മുസ്ലിമീങ്ങൾ. ഇപ്പൊ ലാത്ത പോയിട്ടും അതിന് പകരം മനാത്ത വിഗ്രഹമാണ് വന്നത്. അതുകൊണ്ട് ഇതുവരെ ആദരിച്ച് ഈ ഗവൺമെന്റിന് കീഴിൽ ജീവിച്ചവർ ലാത്തയാണ് ആരാധിച്ചിരുന്നത്. ഇപ്പൊ ലാത്ത പോയി മനാത്ത വന്നിരിക്കുന്നു എന്നുള്ള വ്യത്യാസമാണെന്ന് പറഞ്ഞാണ് ഒരു അമുസ്ലിം ഗവൺമെന്റിന്റെ കീഴിൽ ഒരു മുസ്ലിമീങ്ങൾ ജീവിക്കുമ്പോൾ ഒരിക്കലും അവരെന്ത് ചെയ്യുന്നത്, ആ ഗവൺമെന്റിനനുസരിച്ച് ജീവിക്കുമ്പോൾ അവർ ഇബാദത്ത് ചെയ്യണില്ല. പിന്നെയോ അള്ളാഹുവിന് എതിരാകാത്ത, റസൂലുള്ളാഹിക്ക് എതിരാകാത്ത വിഷയങ്ങളിലുള്ള അനുസരണം മാത്രമാണ് ഉള്ളത്. അതൊരിക്കലും ഇബാദത്താകൂല, അതൊരിക്കലും ഇബാദത്താവില്ല. അത് ഇബാദത്താണ് എന്ന നിലക്കാണ് ലാത്തയാണ് അനുസരിച്ചിരുന്നത്, ആരാധിച്ചിരുന്നത്. ഇപ്പൊ മനാത്തയെ ആരാധിക്കുന്നു അനുസരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തത്, ഒരു വ്യാഖ്യാനം വന്നത്. ഏതായാലും ഇബാദത്താവാത്ത കാര്യങ്ങളെ ഇബാദത്താക്കിയിട്ട് പ്രമാണങ്ങളെ വ്യാഖ്യാനിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടായി. അതൊക്കെ എന്താണ്, ഈ ആയത്തിനെ യഥാവിധം മനസ്സിലാക്കുന്നതിനുള്ള പിന്നെ പാളിച്ചകളാണ്. ഇവിടെ നമ്മൾ അള്ളാഹ്ക്ക് മാത്രം പ്രത്യേകമായ ഒന്ന്, അതാണ് അള്ളാഹ്ക്കുള്ള ഇബാദത്ത്. അത് പടപ്പുകളിലേക്ക് വകവെച്ചിട്ടുണ്ടെങ്കിൽ എന്തായി, അത് ശിർക്കാകും. അള്ളാഹ്ക്ക് പ്രത്യേകമായിട്ടുള്ളതായ ഇബാദത്ത് അവന് മാത്രം എന്നുള്ളത് നമ്മൾ പ്രഖ്യാപിക്കുന്നു. അള്ളാഹ്ക്ക് പ്രത്യേകമായിട്ടുള്ളതായ സഹായത്തേട്ടം അത് അള്ളാഹ്ക്ക് മാത്രം എന്നുള്ളത് നമ്മൾ സമ്മതിക്കുന്നു. അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തി അള്ളാഹുവിനുള്ള അവകാശങ്ങളെ അവനെ മാത്രം സമ്മതിച്ച് നമ്മൾ അള്ളാഹുവിനോട് എന്ത് ചെയ്യാണ്, ദുആ ഇരക്കുകയാണ്. എന്താ ദുആ ഇരക്കണത്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലി. നമ്മൾ സൂറത്തുൽ ഫാത്തിഹന്റെ മഹത്വത്തിൽ പറഞ്ഞു, നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതുമ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല പറയും, എന്റെ ദാസൻ എന്നെ ഹംദ് ചെയ്തിരിക്കുന്നു, പുകഴ്ത്തിയിരിക്കുന്നു. അർറഹ്മാനു റഹീം എന്ന് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പാരായണത്തോട് പ്രതികരിക്കും, എന്റെ ദാസൻ എന്നെ വാഴ്ത്തിയിരിക്കുന്നു. മാലിക് യൗമിദ്ദീൻ എന്ന് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അള്ളാഹു നമ്മളുടെ ഈ പാരായണത്തോട് പ്രതികരിക്കും. മജ്ജദനി അബ്ദി, എന്റെ ദാസൻ എന്നെ പിന്നെ ഉന്നതപ്പെടുത്തിയിരിക്കുന്നു. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ പാരായണത്തിനെ പ്രതികരിക്കും. ഹാദാ ബൈനി വബൈന അബ്ദി, ഇത് എന്റെയും എന്റെ ദാസന്റെയും ഇടയിലുള്ള വിഷയമാണ്. എന്താ ദാസന്റെയും എന്റെയും ഇടയിലുള്ള വിഷയം? അവൻ എന്നെ ആരാധിക്കുക എന്നുള്ളതാണ്, അവൻ എന്നോട് മാത്രം സഹായം തേടുക എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് തുടങ്ങിയിട്ട് ആയത്ത് അവസാനിക്കുന്നത് വരെ നമ്മൾ പാരായണം ചെയ്തിട്ടുണ്ട് എങ്കിൽ അള്ളാഹു പറയും, ഹാദാ ലി അബ്ദി വലി അബ്ദി മാ സഅല, ഇത് എന്റെ ദാസനുള്ളതാണ്, ദാസൻ എന്നോട് ചോദിച്ചത് ഞാൻ അവന് നൽകുമെന്നാണ്. അപ്പൊ എന്താണ് ദാസനുള്ളത്? ദാസൻ ചോദിച്ചത് അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ നൽകുമെന്ന് പറഞ്ഞത്, അത് മനസ്സിലാക്കാനാണ് നമ്മൾ ഈ ആയത്ത് ഇനി മനസ്സിലാക്കുന്നത്. നമ്മൾ അള്ളാഹിനോട് ചോദിക്കുന്നത് ഇഹ്ദിന അസ്സിറാത്തൽ മുസ്തഖീം. എന്താ ഇഹ്ദിന അസ്സിറാത്തൽ മുസ്തഖീം? സിറാത്തൽ മുസ്തഖീം എന്നാണ് എന്താ, സിറാത്ത് എന്ന് പറഞ്ഞാൽ തരിയ വഴിയാണ്, മുസ്തഖീം എന്ന് പറഞ്ഞാൽ ചൊവ്വായ. അസ്സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ മാർഗം വഴി. ഇഹ്ദിന എന്ന് പറഞ്ഞാൽ ഇഹ്ദിന എന്ന് പറഞ്ഞാൽ ഹദ എന്ന ക്രിയന്റെ കൽപ്പന ക്രിയാണ് ഇഹ്ദി. ഇഹ്ദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർവയിലാക്കുക എന്നാണ്, നിർവയിൽ ചേർക്കുക, നിർവയിലാക്കുക. ഹുദ അതേപോലെ തന്നെ ഹിദായത്ത്, അതാണ് ഈ ക്രിയന്റെ ക്രിയാധാതു. ഹദ എന്ന് പറഞ്ഞാൽ നിർവഴിയിലാക്കിയതാണ്. ഹുദ എന്ന് പറഞ്ഞാൽ ഹിദായത്ത് എന്ന് പറഞ്ഞാലും നേർവഴി, നേർമാർഗം എന്നാണ്. അതിൽ നിന്നുള്ള ക്രിയയാണ് ഹദ, നേർവഴിയിലാക്കി. ഈ ഹിദി എന്ന് പറഞ്ഞാൽ അതിന്റെ കൽപ്പന ക്രിയാണ്, നേർവഴിയിലാക്കണം എന്നുള്ളത്. അപ്പൊ ഈ ഹിദി നീ ഞങ്ങളെ മാർഗത്തിൽ ചേർക്കണേ, വഴിയിൽ ചേർക്കണമേ, ഏതാണ്? അസ്സിറാത്തൽ മുസ്തഖീം, നേരായ വഴി. അത്തരീഖ് അൽ മുസ്തഖീം, വക്രതയില്ലാത്ത, വളവില്ലാത്ത മാർഗം എന്നാണ് സിറാത്തൽ മുസ്തഖീം. അപ്പൊ സിറാത്തൽ മുസ്തഖീമിൽ ഞങ്ങളെ നീ ചേർക്കണമേ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ഈ അസ്സിറാത്തുൽ മുസ്തഖീം എന്നുള്ളതിന്റെ നിർവചനമാണ് ഇവിടെ. എന്താ സിറാത്തുൽ മുസ്തഖീം, നേരായ വഴി? അത് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അൻഅംത എന്ന് പറഞ്ഞാൽ നീ അനുഗ്രഹം വർഷിച്ചു, ചൊരിഞ്ഞു. അലൈഹിം അവരുടെ മേൽ. അല്ലദീന എന്ന് പറഞ്ഞെങ്കിൽ ഇസ്മൗസൂല, സിറാത്തുൽ ലദീന ഒരു കൂട്ടരുടെ മാർഗം. അൻഅംത അലൈഹിം അവരുടെ മേൽ നീ അനുഗ്രഹം അരുളിയിരിക്കുന്നു. അപ്പൊ നീ അനുഗ്രഹം വർഷിച്ചതായ ഒരു കൂട്ടർ അവരുടെ വഴി, അതാണ് നേരായ വഴി. അതിൽ നീ ഞങ്ങളെ ചേർക്കണേന്നാണ്. അപ്പൊ ഇവിടെ അള്ളാഹു അനുഗ്രഹം വർഷിച്ചവർ അവരുടെ മാർഗമാണ് സിറാത്തുൽ മുസ്തഖീം, അതിൽ നീ ഞങ്ങളെ ചേർക്കണേ എന്നാണ് ഇവിടെ നമ്മൾ അള്ളാഹുവിനോട് തേടുന്നത്. ഏതാ ആ സിറാത്തുൽ മുസ്തഖീം? അപ്പോ ഇവിടെ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അള്ളാഹു അനുഗ്രഹം വർഷിച്ചവരുടെ വഴി എന്നാണ്. അനുഗ്രഹം വർഷിച്ചവർ ആരാണ് എന്ന് അള്ളാഹു വേറെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹു അനുഗ്രഹം വർഷിച്ചവർ ആരാണ്? അള്ളാഹു അനുഗ്രഹം വർഷിച്ചവർ, അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ സൂറത്ത് നിസായിൽ, ഫഉലൈക മഅ ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയീൻ, നബിമാർ, വസിദ്ദീഖീൻ സിദ്ദീഖുകൾ, വശുഹദ ശുഹദാക്കൾ, അതേപോലെ തന്നെ വസ്വാലിഹീൻ സ്വാലിഹീങ്ങൾ, ഇവരാണ് അള്ളാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹം വർഷിച്ചവർ. നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, ഇവരാണ് അള്ളാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹം വർഷിച്ചവർ. അവരുടെ മാർഗം അതാണ് നമുക്ക് നൽകാൻ വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. നബിമാർ ആരാ? ആരാ നബിമാർ? നബിമാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പിയ മുർസലീങ്ങളാണ്. 124,000 നബിമാരാണ്. അതിൽ 314 മുർസലീങ്ങളാണ്, റസൂലുമാരാണ്. അപ്പൊ മുർസലീങ്ങൾ, റസൂലുമാരും നബിമാരും, അതാണ് നബിമാരെ കൊണ്ട് ഉദ്ദേശം. അതിൽ ഉലുൽ അസ്മ എന്ന പേരിൽ കൂടുതൽ സ്ഥാനമുള്ള 5 നബിമാർ ആരൊക്കെ? നൂഹ്, ഇബ്രാഹിം, മൂസ, ഈസ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖുകൾ എന്ന് പറഞ്ഞെങ്കിൽ ആരാ? സിദ്ദീഖീൻ എന്ന് പറഞ്ഞാൽ നബിമാരുടെയും അതേപോലെ ഷഹീദുമാരുടെയും ഇടയിൽ ഒരു ദർജയാണ്, ഒരു പദവിയാണത്. അവർ ശുഹദാക്കൾക്ക് ഇസ്ലാമിൽ വലിയ സ്ഥാനമാണ് അല്ലേ? അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉന്നതമാകാൻ വേണ്ടി പോരടിച്ച് ശത്രുക്കളുടെ മുമ്പിൽ ഷഹീദായവരാണ് അവരുടെ ഉദ്ദേശം. ഷഹീദിന് വലിയ സ്ഥാനമാണ് ഇസ്ലാമിൽ. അവരുടെ ആദ്യ തുള്ളി രക്തം ചിന്തുമ്പോൾ തന്നെ അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടും, സ്വർഗത്തിൽ അവരുടെ സ്ഥാനം അവർക്ക് ഉറപ്പിക്കപ്പെടും. അതേപോലെ തന്നെ ഷഹീദ്മാർ മരിച്ചാൽ മറ്റുള്ളവർ മരണപ്പെടുന്നത് പോലെയല്ല, ഷഹീദ്മാരുടെ ആത്മാക്കൾ സ്വീകരിക്കപ്പെടും. എന്നിട്ട് ആ ആത്മാക്കളെ പച്ചവർണ്ണത്തിലൊരു പക്ഷിയുടെ രൂപത്തിൽ പ്രവേശിപ്പിച്ച് സ്വർഗത്തിൽ പറക്കാൻ വേണ്ടിട്ട് വിടും. അപ്പൊ ഷഹീദ്മാർക്ക് വലിയ സ്ഥാനമാണ് ഉള്ളത്. അതിനേക്കാൾ ഉയർന്ന പദവിയിലാണ് ആരുള്ളത്? സിദ്ദീഖുകൾ ഉള്ളത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സിദ്ദീഖുകളിൽപ്പെട്ട ആളാണ്. അതേപോലെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മ മറിയം, അവരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, ഉമ്മുഹു സിദ്ദീഖ. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മ മറിയം സിദ്ദീഖത്താണ്. അപ്പൊ കൂടുതൽ സ്ഥാനമുണ്ട് എന്നർത്ഥം. ഷഹീദ്മാർ നമ്മൾ പറഞ്ഞു. സ്വാലിഹീൻ എന്ന് പറഞ്ഞാൽ ആരാ? സ്വാലിഹീൻ എന്ന് പറഞ്ഞെങ്കിൽ അവരുടെ സ്ഥാനം ഷുഹദാക്കളുടെ താഴെയാണ്. പക്ഷെ അവരും ആരാണ്? അവരും പുണ്യാളന്മാരാണ്. പ്രമാണങ്ങൾ കൊണ്ട് ആത്മാർത്ഥമായിട്ട് അമൽ ചെയ്ത വിശ്വാസികളാണ് സ്വാലിഹീങ്ങൾ. നമുക്ക് ഇസ്ലാമിൽ കുറെ സ്വാലിഹീങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളിൽ ചിലരെ കുറിച്ച് റജുലുൻ സാലിഹ് എന്ന് പറഞ്ഞിട്ട് ചിലരെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ആരാ ഉദാഹരണം? റസൂലുള്ള സാലിഹായ മനുഷ്യനാണെന്ന് പറഞ്ഞ അബ്ദുള്ള ഇബ്നു ഉമറിനെ കുറിച്ച് റസൂലുള്ള പറഞ്ഞു, അബ്ദുള്ള റജുലുൻ സാലിഹ്. അബ്ദുള്ള ഇബ്നു ഉമർ, ഉമർ റളിയല്ലാഹുവിന്റെ മകൻ അബ്ദുള്ളയെ കുറിച്ച് പറഞ്ഞു, അബ്ദുള്ള റജുലുൻ സാലിഹ്, സാലിഹായ ഒരു മനുഷ്യനാകുന്നു. ലോ സല്ലാമിൻ അല്ലയിൽ, അദ്ദേഹം രാത്രി നമസ്കരിച്ചിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞു. അദ്ദേഹം രാത്രി കൂടുതൽ സുന്നത്ത് നമസ്കാരം ഉണ്ടല്ലോ തഹജ്ജുദ്, അതിന് അല്പം പിറകിലായിരുന്നു. അപ്പൊ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുള്ള റജുലുൻ സാലിഹ്, സാലിഹായ ഒരു മനുഷ്യനാണ് ആര്? അബ്ദുള്ള. ലോ സല്ലാമിൻ അല്ലയിൽ, അദ്ദേഹം രാത്രിയിൽ നിന്ന് നമസ്കരിച്ചിരുന്നുവെങ്കിൽ എന്ന് ആശംസിച്ചു. അത് കേട്ടതിൽ പിന്നെ അബ്ദുള്ള ഇബ്നു ഉമർ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, രാത്രി നമസ്കാരം ഒഴിവാക്കിയിട്ടില്ല എന്ന്. മനസ്സിലല്ലേ? അപ്പൊ റസൂലുള്ള സാലിഹ് എന്ന് പറഞ്ഞൊരു സഹാബിയാണ് ആര്? അബ്ദുള്ള ഇബ്നു ഉമർ. പിന്നെ ഒരാളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സാലിഹ് എന്ന്. റസൂലുള്ള പറഞ്ഞൊരിക്കൽ, ഇന്ന് സാലിഹായ ഒരു മനുഷ്യൻ മരിച്ചിരിക്കുന്നു നിങ്ങളുടേതല്ലാത്ത നാട്ടിൽ. നജ്ജാഷിയെ കുറിച്ച്, നജ്ജാഷി രാജാവിനെ കുറിച്ച് റസൂലുള്ള പറഞ്ഞ്, അദ്ദേഹം ഹബ്ഷീനയിൽ മരിച്ചു. നജ്ജാഷി ഹബ്ഷീനയിൽ. നിഫ്സലാശ്രമാ തങ്ങളെ കണ്ടിട്ടില്ല. നിഫ്സലാശ്രമാ തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ച മഹാനാണ് നജ്ജാഷി. അസ്ഫമ എന്നാണ് അയാളുടെ പേര്, അസ്ഫമ എന്നാണ് പേര്. അപ്പൊ ഈ അസ്ഫമ മരിച്ചപ്പോ അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി വലിയ സേവനം ചെയ്തൊരു മഹാനാണ്. അദ്ദേഹം ജീവിച്ച നാളിലാണ് റസൂലുള്ള സഹാബത്തിനോട് പറഞ്ഞത്, മക്കയിലെ അവർ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ സഹാബികൾ പീഡിപ്പിക്കപ്പെട്ടപ്പോ ഹബ്ഷയിൽ ഒരു രാജാവുണ്ട്, അയാളുടെ കീഴിൽ ഒരാളും ആക്രമിക്കപ്പെടില്ല, ഞങ്ങൾ അങ്ങോട്ട് ഹിജ്റ ചെയ്തോളിന്നാണ്. മനസ്സിലായോ? അങ്ങനെ ഈ നജ്ജാഷി ഇസ്ലാമിനെ കുറിച്ച് കേട്ട് അദ്ദേഹം ഇസ്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്, ആശ്ലേഷിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അത് പരസ്യപ്പെടുത്താൻ പറ്റിയിട്ടില്ല അദ്ദേഹത്തിന്, കാരണം അദ്ദേഹം ക്രിസ്ത്യാനികൾക്കിടയിലാണ്, അവരുടെ രാജാവാണ്. പിന്നെ അദ്ദേഹം പിന്നെ ഈ റോമ സാമ്രാജ്യത്തിന്റെ കീഴിലുമാണ്. ഏതായാലും അദ്ദേഹം മരിച്ചപ്പോ അള്ളാഹു സുബ്ഹാനഹു വതാല വഹി കൊടുത്തു റസൂലുള്ളാഹി മദീനയിൽ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന് സ്വാലിഹായ ഒരു മനുഷ്യൻ മരിച്ചിരിക്കുന്നു നിങ്ങളുടേതല്ലാത്ത നാട്ടിൽ. അതുകൊണ്ട് റസൂൽ എന്ത് ചെയ്തു? മദീനയിൽ സഹാബത്തിനെ വിളിച്ച് പിന്നെ സഫാക്കി നിർത്തിയിട്ട് അയാൾക്ക് വേണ്ടിയിട്ട് ജനാസ, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ജനാസ നമസ്കരിച്ചു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില വ്യക്തികളെ കുറിച്ച് സ്വാലിഹായ വ്യക്തി എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ പറഞ്ഞു ഫൈറോസ് അദ്ദൈലമി, ഫൈറോസ് അദ്ദൈലമി, ഫൈറോസ് അദ്ദൈലമി. പിന്നെ അസ്വദുൽ അനസിയെ വധിച്ച്, അസ്വദുൽ അനസി അദ്ദേഹം അയാൾ നുബുവത്ത് വാദിച്ച്, നുബുവത്ത് വാദിച്ച്. ആ നുബുവത്ത് വാദിച്ചിട്ട് ആളുകളെ എന്ത് ചെയ്ത് കുഫറിലേക്ക് തെളിക്കാൻ തുടങ്ങി അസ്വദുൽ അനസി. അസ്വദുൽ അനസി ഒരു ഭാഗത്തും മുസൈലിമത്തിൽ കഥാബ് വേറൊരു ഭാഗത്തും, യമനിലായിരുന്നു അസ്വദുൽ അനസി. അങ്ങനെ പിന്നെ ഈ അസ്വദുൽ അനസിയെ എന്ത് ചെയ്ത് ഈ ഫൈറോസ് അദ്ദൈലമി വധിച്ച്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ മരിക്കണീന്റെ തലേന്ന്, റസൂലുള്ള വഫാത്താണ് ഇതിന്റെ തലേന്നാണത്. അപ്പൊ റസൂല പറയുന്നുണ്ട് പിന്നെ അസ്വദുൽ അനസിയെ ഒരു സ്വാലിഹായ മനുഷ്യൻ വധിച്ചിരിക്കുന്നു, സ്വാലിഹായ ഒരു മനുഷ്യൻ വധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ റസൂൽ അത് പറഞ്ഞതിൽ പിന്നെ പിന്നെ റസൂൽ വഫാത്തായി. പിന്നെ ആരാണ് അസ്വദുൽ അനസിയെ വധിച്ചത് നോക്കി, അപ്പൊ ആരാ? ഫൈറോസ് അദ്ദൈലമിയ. ഈ നജാഷി രാജാവിന്റെ പെങ്ങള മകനാണ് ആര്? ഫൈറോസ് അദ്ദൈലമി. ഏതായാലും അതാണ് സ്വാലിഹ്. സ്വാലിഹായ വ്യക്തികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യരുടെ കർമ്മം നന്നാകണം, അതേപോലെ മനസ്സ് നന്നാകണം, മനുഷ്യരുടെ പ്രവൃത്തി നന്നാവണം, മനുഷ്യന്മാരുടെ വാക്ക് നന്നാവണം, മനസ്സിലെ? അങ്ങനെ ഉള്ളവരാണ് സ്വാലിഹീങ്ങൾ. സ്വാലിഹീങ്ങൾ ഇവരാണ് അള്ളാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിച്ചവർ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അള്ളാഹുവിന്റെ അനുഗ്രഹം അരുളപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ അവരിവരാണ്. ഇവരുടെ സിറാത്ത്, ആ സിറാത്താണ് സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗം. അതിൽ നീ ഞങ്ങളെ ചേർക്കണേ എന്നുള്ളത് നമ്മുടെ തേട്ടം, ഹിദായത്തിലാക്കണമേ എന്നുള്ള തേട്ടാണ്. നമ്മൾ ഹിദായത്തിന്റെ മാർഗത്തിൽ നിന്നിട്ടല്ലേ നിസ്കരിക്കണത്. നമ്മള് മുസ്ലിങ്ങളാണ് അല്ലേ, അതുകൊണ്ടല്ല ഹയ്യാലസ്സല നമസ്കാരത്തിലേക്ക് വരും എന്നിട്ട് നമ്മൾ ചൊല്ലണത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണേ, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പ്രാർത്ഥിക്കണത്. അതേപോലെ തന്നെ നമ്മൾ ഖുർആൻ ഓതണത് എപ്പളാ, ഖുർആൻ ഓതണത് നമ്മൾ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷമല്ലേ, ഇസ്ലാമിലായിട്ടാണ് നമ്മൾ, ഇസ്ലാമിലാണ് എന്നിട്ട് നമ്മൾ ഖുർആൻ ഓതണത് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അപ്പൊ ഇവിടെ സിറാത്തുൽ മുസ്തഖീമിൽ നീ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളെ ചേർക്കണമേ, അല്ലെങ്കിൽ നീ ഞങ്ങളെ വഴി കാണിക്കണമേ എന്ന് പറഞ്ഞ അവിടെ ഉദ്ദേശം, നമ്മൾ ഈ സിറാത്തുൽ മുസ്തഖീമിലാണ് ഉള്ളത്. ആ സിറാത്തുൽ മുസ്തഖീമിൽ നമുക്ക് എന്ത് വേണം, നമുക്ക് ഉറപ്പ് വേണം. അതിൽ നമ്മൾ വ്യതിചലിക്കാൻ പാടില്ല. മനസ്സിലെ, അതിൽ നമ്മൾ ഉയരണം, ഉയരണം. അതിനു വേണ്ടിയിട്ടാണ് ഈ തേടുന്നത്. ഈ ഹിദീന എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സിറാത്തുൽ മുസ്തഖീമിൽ നിന്നിട്ടാണ് എന്ത് ചെയ്യണത്, ഈ തേടുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റാൻ പാടില്ല. അതാണ് ഒരു ഉദ്ദേശം, തെറ്റാൻ പാടില്ല. പിന്നെ നമ്മൾ അതിൽ എന്ത് ചെയ്യണം, സിറാത്തുൽ മുസ്തഖീമിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഉയരണം. എങ്ങനെ ഉയരുക, ചിലര് നട്ടപ്പുള്ളൊരു കൊട്ട, കൊയ്തപ്പുള്ളൊരു കൊട്ട, കെളിപ്പല്ലി അന്നും പിന്നെ വടിയാണ് അന്നും ഒക്കെ ഒരു കൊട്ട ആണല്ലോ, അള്ളാഹു കാക്കട്ടെ, ഔദുബില്ല, അങ്ങനെ പാടില്ല. പിന്നെ ഈ സിറാത്തുൽ മുസ്തഖീമിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് പുരോഗതി വേണം, വളർച്ച വേണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ തേടുന്നത്. അതേപോലെ തന്നെ ഈ സിറാത്തുൽ മുസ്തഖീമിൽ എത്തിയ എത്ര ആളുകൾ വ്യതിചലിച്ചിട്ടുണ്ട്, അള്ളാഹു നമ്മളെ കാക്കട്ടെ, ഔദുബില്ല. ഇസ്ലാമാണല്ലോ ഉദ്ദേശം, ഇസ്ലാം സ്വീകരിച്ച് എത്ര ആളുകൾ വ്യതിചലിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിവിടെ ജീവിച്ച നാളിൽ ഇസ്ലാമിലേക്ക് വന്ന കുറെ ആളുകളുണ്ട്, മനസ്സിലല്ലേ. അവര് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളായിട്ട് അറിയപ്പെട്ടവരാണ്. പക്ഷെ ഇവിടുന്ന് മരിച്ചിട്ട് അവരെ എടുക്കാൻ പോയത്, അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്വലി മിനന്നാർ, മുനാഫിഖീങ്ങൾ നരകത്തിന്റെ അടിയിലെ തട്ടിലാണ് പറഞ്ഞിട്ടുണ്ട്. പറയുമ്പോ അവരെങ്ങനെയുള്ളവരാ, അവര് ഇസ്ലാം സ്വീകരിച്ച് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നമസ്കരിച്ചവരാണ്, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടൊപ്പം പല സന്ദർഭങ്ങളിലും ഉണ്ടായവരാണ്, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടൊപ്പം യുദ്ധത്തിൽ പങ്കെടുത്തവരാണ്, യുദ്ധത്തിൽ വരെ പങ്കെടുത്തവരാണ്. പക്ഷെ അവർക്ക് എന്തുണ്ടായി, അവര് മരിച്ചിട്ട് അവര് സ്വർഗാർഹരായില്ല, അവര് നരകത്തിന്റെ വിറകുകളായി, അള്ളാഹു കാക്കട്ടെ, ഔദുബില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാ നീ, ഉദാഹരണം ആരാ, അബ്ദുള്ള ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ. ഈ അബ്ദുള്ള ഇബ്നു ഉബൈ മുനാഫിക്കുകളുടെ നേതാവാണ്, മനസ്സിലായില്ലേ, മുനാഫിക്കുകളുടെ നേതാവാണ്. സിറാത്തുൽ മുസ്തഖീമിൽ വന്ന്, പക്ഷെ സിറാത്തുൽ മുസ്തഖീമിൽ വന്നിട്ട് അയാൾ എന്ത് ചെയ്ത്, അയാൾ നശിക്കുക ചെയ്തത്. ഞാൻ പറഞ്ഞു മുസൈലിമത്തുൽ കദാബിനെ കുറിച്ച് പറഞ്ഞില്ലേ, മുസൈലിമ മദീനയിൽ വന്ന്, എന്നിട്ട് ഇസ്ലാം സ്വീകരിച്ച്, നിസ്ലാസ്ലമതങ്ങളുടെ മുമ്പിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചു പോയ ആളാണ് മുസൈലിമത്തുൽ കദാബ്. പക്ഷെ മുസൈലിമത്തുൽ കദാബ് എങ്ങനെയാണ് നശിച്ചത്, കാഫിറായിട്ടാണ് നശിച്ചത്. അതേപോലെ പല ആളുകളും അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ് ചിലരെ കുറിച്ച്, ഇസ്ലാമിലേക്ക് വന്ന ചിലരെ കുറിച്ച് റസൂലുള്ളാഹിനോട് പറയാണ്, വലാ തുസല്ലി അലാ അഹദി മിൻഹും മാത അബദൻ, അവരിൽ നിന്ന് മരിച്ചവർക്ക് നീ ഒരിക്കലും മയ്യത്ത് നമസ്കരിക്കരുത്, വലാ തഖും അലാ ഖബ്രിഹി, അവന്റെ ഖബറിനരികിൽ നിൽക്കുകയും ചെയ്യരുത് എന്ന് വിലക്കുകയാണ്. ഈ അബ്ദുള്ളാഹി ബിൻ ഉബൈ മരിച്ച്, ഈ അബ്ദുള്ള അയാളുടെ മകന്റെ പേര് അബ്ദുള്ളയാണ്, വാപ്പാന്റെ പേര് അബ്ദുള്ള, മകന്റെ പേരും അബ്ദുള്ള. മകൻ അബ്ദുള്ള വന്നിട്ട് റസൂലുള്ളാഹിനോട് പറയാണ് വാപ്പ മരിച്ചു എന്ന്, കാരണം മകനറിയാം വാപ്പാന്റെ അവസ്ഥ, കാരണം റസൂലുള്ളാഹി അത്ര ദ്രോഹിച്ച ദുഷ്ടനാണ് ഇയാള്. അപ്പൊ വാപ്പ മരിച്ചു എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി ആ മകന്റെ അവസ്ഥ മനസ്സിലാക്കണം, അയാൾ നല്ലൊരു മനുഷ്യനാണ്, സഹാബിയാണ്, മാന്യനാണ് മകന്. അപ്പൊ റസൂലുള്ളാഹി തന്റെ ഖമീസ് കുപ്പായം ഊരി കൊടുക്കാണ്, ഈ കുപ്പായത്തിൽ വാപ്പാനെ കഫൻ ചെയ്യാൻ പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുപ്പായത്തിലാണ് ഇയാളെ കഫൻ ചെയ്യുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇയാൾക്ക് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കരിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഇയാളുടെ ഖബറിലേക്ക് ഇയാളെ വെക്കുന്നത്, ജനാസ സംസ്കരണത്തിലൊക്കെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പിന്നെയാണ് റസൂലുള്ളാഹിനെ വിലക്കുന്നത്, കബറിലെ വിശ്വാസികൾക്ക് നിസ്കരിക്കാൻ പാടില്ല, മനസ്സിലെ. ഇയാൾക്ക് വേണ്ടിയിട്ട് നിസ്കരിക്കുമ്പോ റസൂലുള്ളാഹി നിസ്കരിക്കണത്, ഉമർ പിടിച്ചു വലിക്കുകയാണ്, ഈ മുനാഫിക്ക് നിങ്ങൾ എങ്ങനെ നിസ്കരിക്കും, മുനാഫിക്കിന് നിങ്ങൾ എങ്ങനെ നിസ്കരിക്കും എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അള്ളാഹു എന്നെ വിലക്കിയിട്ടില്ല എന്ന് പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അങ്ങനെ പിന്നെയാണ് ആയത്ത് ഇറങ്ങുന്നത് വലാ തുസല്ലി അലാ അഹദി മിൻഹും മാതാബദ്, അവരിൽ വെച്ച് ഒരാളെ നീ അവർ മരിച്ചിട്ടുണ്ടെങ്കിൽ നിസ്കരിക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തന്നത് ഈ സിറാത്തുൽ മുസ്തഖീമിൽ വന്ന ചില ആളുകൾ അവർക്ക് എന്തുണ്ടായിട്ടുണ്ട്, ആ അവർക്ക് വ്യതിയാനം ഉണ്ടായിട്ടുണ്ട്, അവർ നിലമ്പത്തിയിട്ടുണ്ട്, മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇവിടെ ഈ തേടുന്നത് എന്തിനാണ്? നമ്മൾ സിറാത്തുൽ മുസ്തഖീമിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇനി ഭ്രംശം ഉണ്ടാകരുതാണ്. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതനാ, അള്ളാഹുവേ നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന് ശേഷം നീ ഞങ്ങളെ തെറ്റിക്കരുതേ, മനസ്സിലായത്? പിന്നെ നമ്മൾ ഇതിലെത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ പിടിച്ചു നിൽക്കണം, ഉറച്ചു നിൽക്കണം അല്ലെ. അതേപോലെ തന്നെ നമ്മൾ ഇതിലെത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പോഷിക്കണം. ചിലർ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോഷിക്കൂല, മരടിക്കും, അതുണ്ടാകാൻ പാടുള്ളതല്ല. പിന്നെയോ ഇസ്ലാമിലെത്തിയിട്ടുണ്ടെങ്കിൽ കർമാനുഷ്ഠാനികളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഉയരണം, മികച്ചു വരണം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ തരുന്നത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം വർഷിച്ചവരുടെ മാർഗമാണ് അസ്സിറാത്തുൽ മുസ്തഖീം. അതിലാണ് നമ്മളെ വഴി നടത്തുവാനും വഴി കാണിക്കുവാനും അതേപോലെ തന്നെ ഉറപ്പിച്ചു നിർത്താനും വളരാനും നമ്മൾ അള്ളാഹുവിനോട് തേടുകയും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നത് ഇഹ്ദിന എന്നുള്ള ഈ കൽപ്പനയിലൂടെ, ഈ ദുആയിലൂടെ. ഗൈറിൽ മഖ്ദൂബി അലൈഹിം വലദ്ദാലീൻ, ഗൈറിൽ മഖ്ദൂബി അലൈഹിം, മഖ്ദൂബ് എന്നാൽ കോപിക്കപ്പെട്ടു എന്നർത്ഥം, കോപിക്കപ്പെട്ടവൻ, അള്ളാഹുവിന്റെ കോപത്തിന് വിധേയമായവൻ എന്നാണ് മഖ്ദൂബ്, കോപത്തിന് വിധേയമായവൻ. അവരൊരാളല്ല, ഒരു കൂട്ടം ആളുകളാണ്. അതുകൊണ്ടാണ് മഖ്ദൂബി അലൈഹിം, ആരുടെ മേലാണോ കോപം വന്നത് അവർ, ഇവിടെ ഗൈർ വന്ന്. അപ്പൊ എന്താ ഗൈറിൽ മഖ്ദൂബി അലൈഹിം? കോപിക്കപ്പെട്ടവരുടേതല്ലാത്ത മാർഗം. വലദ്ദാലീൻ, ദാലീൻ എന്ന് പറഞ്ഞാൽ പിഴച്ചവരാണ്, തെറ്റിയവർ, മാർഗഭ്രംശികൾ. ദാലീൻ, ദാലൂൻ എന്ന് പറഞ്ഞാൽ വല്ല എന്നുള്ള ക്രിയയിൽ നിന്നാണ്, വല്ല വല്ല എന്നാ തെറ്റി എന്നർത്ഥം, പിഴച്ചു വല്ല. ദാലീൻ എന്ന പിഴച്ചവൻ, ദാലീൻ ദാലൂൻ എന്ന പിഴച്ചവർ. വലദ്ദാലീൻ എന്നാണ്, പിഴച്ചവരുടേതും അല്ല എന്നാണ്, വാവ് ആത്തിഫിന്റെതാണ്. അപ്പൊ ഇവിടെ ഗൈറിൽ മഖ്ദൂബി അലൈഹിം, കോപിക്കപ്പെട്ടവരുടെ മാർഗത്തിലല്ല, വലദ്ദാലീൻ പിഴച്ചവരുടെ മാർഗത്തിലും അല്ല, അതാണ് ഇവിടെ പിഴച്ചവരുടെ മാർഗത്തിലും അല്ല. എന്താണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം? അള്ളാഹു സുബ്ഹാനഹു വ തആലന്റെ കോപം നേടിയ കുറെ ആളുകളുണ്ട്, അള്ളാഹുവിന്റെ കോപം നേടിയ കുറെ ആളുകളുണ്ട്. അത് ഏറ്റവും പ്രധാനികളും മുഖ്യന്മാരും യഹൂദരാണ്, യഹൂദരാണ്. ഫബാഉ ബിഗദബിൻ അലാ ഗദബ്, ജൂതരെ കുറിച്ചാണ് പറഞ്ഞത്, അള്ളാഹുവിന്റെ കോപം പിന്നെയും കോപം, അത് കിട്ടി മടങ്ങിയവരാണ് അവർ എന്നാണ്. മൻ ലഅനഹു അല്ലാഹു വഗദിബ അലൈഹി, അല്ലാഹു ശബിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്തവർ. അവിടെയൊക്കെ ഗദബ് എന്നാ പ്രയോഗിച്ച്, ഗദബ് അള്ളാഹുവിന്റെ ദേഷ്യം, അത് തലയിൽ വാങ്ങിയവരാണ് ജൂതന്മാർ, ജൂതന്മാർ. ചില ഹദീസുകളിലും അങ്ങനെ കാണാൻ സാധിക്കും. ഗൈറിൽ മഖ്ദൂബി അലൈഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഹൂദ്, ജൂതരാണ്. ജൂതർ അവരാണ് അള്ളാഹുവിന്റെ ദേഷ്യം തലയിൽ വാങ്ങിയവർ. അതുകൊണ്ട് നമ്മൾ തേടുന്നത് ഗൈറിൽ മഖ്ദൂബി അലൈഹിം, അവരുടെ ദേഷ്യം അള്ളാഹുവിൻ്റെത് വന്നിറങ്ങിയവരുടെ മാർഗത്തിൽ ഒരിക്കലും ഞങ്ങളെ നയിക്കരുത്. വലദ്ദാലീൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രൈസ്തവരാണ്, അവിടെ ഉദ്ദേശിക്കുന്നത് പ്രധാനികൾ ക്രൈസ്തവരാണ്. കാരണം ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവർ തികഞ്ഞ വഴികേടിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിതനായ നാളിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിതനായ നാളിൽ ക്രൈസ്തവർക്ക് തികഞ്ഞ വ്യതിയാനായിരുന്നു. എങ്ങനെ വ്യതിയാനം? ക്രൈസ്തവർ പല പ്രവൃത്തികളും ചെയ്യുന്നവരാണ്, ആരാധനകൾ എന്ന പേരിൽ പല പ്രവൃത്തികളും ചെയ്യുന്നവരാണ്. പക്ഷേ ആ ആരാധനകൾക്കൊന്നും അവർ പറയുന്ന അവർ കൊണ്ടിടക്കുന്ന ആരാധനകൾക്കൊന്നും അവർക്ക് പ്രൂഫുണ്ടായിരുന്നില്ല. അജ്ഞതയിലായിരുന്നു ക്രൈസ്തവർ. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും അവരെ കുറിച്ച് പറഞ്ഞു കാണാൻ സാധിക്കും. ഖദ്ദല്ലു, അവർ പിഴച്ചു. വഅദല്ലു കസീറ, അവർ കുറെ ആളുകളെ പിഴപ്പിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നബിയായി വരുന്നതിന്റെ ആ കാലഘട്ടത്തിൽ അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ ക്രിസ്തീയ പുണ്യാള ചരിത്രം. ക്രിസ്തീയ പുണ്യാള ചരിത്രത്തിൽ സന്യാസ ജീവിതമാണ് പ്രധാനം. സന്യാസ ജീവിതം, ആ സന്യാസ ജീവിതത്തിൽ ക്രൈസ്തവർ ഇന്നും അതിന്റെ ശേഷിപ്പുകൾ കാണാൻ സാധിക്കും. എന്താ പുണ്യാള ചരിത്രത്തിൽ ഈ പിന്നെ സന്യാസ ജീവിതത്തിന്റെ പ്രത്യേകത? സന്യാസ ജീവിതം എന്ന് പറഞ്ഞെങ്കിൽ ശാരീരിക പീഡനമാണ്. കുറെ ഭാരയേറ്റി നിൽക്കുക, മനസ്സിലായി? അതേപോലെ തന്നെ കുറെ കുളിക്കാതെ നനക്കാതെ വർഷങ്ങൾ കഴിച്ചു കൂട്ടുക. അതേപോലെ തന്നെ ശാരീരിക പീഡ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് ചില സ്തൂപങ്ങളും മറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന്റെ മുകളിൽ സന്യാസം ജീവിതം. അതേപോലെ കുറെ ആളുകൾ അവർ മഠങ്ങളിൽ കുടുംബങ്ങളെയും അതേപോലെ തന്നെ മാതാപിതാക്കളെയൊക്കെ വിട്ടേച്ച് ഈ മഠങ്ങളിൽ സന്യാസ ജീവിതം. ഇങ്ങനെ ചിലര് ഭാര്യ ഭർത്തൃ ജീവിതം ബന്ധം വിച്ഛേദിച്ച് തനിച്ചുള്ള ജീവിതം. ഇങ്ങനെ കുറെ പ്രവൃത്തികളായിരുന്നു ക്രൈസ്തവ പിന്നെ സന്യാസ ജീവിതത്തിന്റെ പ്രത്യേകത. ഇതൊക്കെ എന്താ? ഇതൊക്കെ തനി മാർഗഭ്രംശാണ്. സൂറത്തുൽ ഹദീദിന്റെ അവസാനത്തിൽ ക്രൈസ്തവരുടെ റുഹ്ബാനിയത്തിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നുണ്ട്, സന്യാസ ജീവിതത്തെ കുറിച്ച്. ആ സന്യാസ ജീവിതം നമ്മൾ എങ്ങനെയായിരുന്നു അവരത് അനുഷ്ഠിച്ച് ജീവിച്ചിരുന്ന അത്ഭുതപ്പെട്ടു പോകും. അവര് പഠിച്ചവനെ പ്രീതിപ്പെടുത്താൻ ആൾക്കാണ് അവരുടെ ആ സന്യാസ ജീവിതം. അത് തനി പീഡനാണ്, നല്ല ഭാരമാണ്. എങ്ങനെ അവർ അത് കൊണ്ടു നടന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അപ്പൊ നോക്കി നിങ്ങൾ, അതിനൊന്നും അവർക്ക് പ്രൂഫില്ല, തെളിവില്ല, പക്ഷെ അവരെന്ത് ചെയ്യുന്നുണ്ട്? പലതും ചെയ്യുന്നുണ്ട്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതാല വലബ്മാലീൻ എന്ന് പറഞ്ഞാൽ പിഴച്ചവരുടെ മാർഗത്തിലുമല്ല എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ആരെയാണ്? അത്തരത്തിലുള്ളതായ നസാറാക്കളെയാണ്. ചില അസറുകൾ, തെളിവുകൾ ആ വിഷയത്തിൽ കാണാൻ സാധിക്കും. അപ്പോ അങ്ങനെ പിഴച്ചു പോയവരുണ്ട്, അവരുടെ മാർഗത്തിലും അല്ല. അള്ളാഹുവിന്റെ ദേഷ്യമിറങ്ങിയ യഹൂദർ അവരുടെ മാർഗത്തിലുമല്ല. അള്ളാഹു അനുഗ്രഹം വർഷിച്ച നബിമാരുണ്ട്, അതേപോലെ സിദ്ദീഖുകളായി ജീവിച്ചവരുണ്ട്, ഷഹീദുമാരുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്. അവരുടെ മാർഗത്തിൽ നീ ഞങ്ങളെ വളർത്തുകയും ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തുകയും ഞങ്ങളെ നിലനിർത്തുകയും ചെയ്യണമേ എന്നുള്ള തേട്ടമാണ് ഇവിടെ നമ്മൾ അള്ളാഹുവിനോട് നടന്നത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീൻ അൻഅംത അലൈഹിം ഗൈറിൽ മഖ്ദൂബി അലൈഹിം വലദ്ദാലീൻ. മനസ്സിലായോ? ഈ തേട്ടം നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു പറയുമെന്നാണ്, ഹാദാലി അബ്ദി, ഈ ചോദിച്ചത് എന്റെ ദാസനുള്ളതാണ്. വലി അബ്ദി മസഅൽ, എന്റെ ദാസൻ എന്നോട് ചോദിച്ചത് ഞാൻ അവന് നൽകിയിരിക്കുന്നു, അതവനുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ഉറപ്പ് പറയുമെന്നാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു ചുരുങ്ങിയ വിവരണമാണ് ഇവിടെ നമ്മൾ നടത്തിയത്. സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഓതിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെന്തുണ്ട് പറയും? ആമീൻ പറയും. ആമീൻ എന്നുള്ളത് എന്തല്ല? സൂറത്തുൽ ഫാത്തിഹയിലൊരായത്തല്ല ആമീൻ എന്നുള്ളത്. ആമീന എന്നുള്ളത് എന്തല്ല? സൂറത്തുൽ ഫാത്തിഹയിലൊരായത്തല്ല. പക്ഷേ സൂറത്തുൽ ഫാത്തിഹ ഓതിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആമീൻ പറയൽ എന്താണ്? സുന്നത്താണ്, സുന്നത്താണ്. അതിന്റെ അർത്ഥം ആമീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹുമ്മ സ്തജിബ് ദുആന, അല്ലാഹുവേ ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരമേകി എന്നാണ്. ആമീൻ എന്ന് പറഞ്ഞാൽ എന്താണ് അത്? പിന്നെ ഇസ്മുഫുഴൽ എന്നതിന് പറയാം, ഇസ്മുഫുഴൽ. അതിന്റെ അർത്ഥം അല്ലാഹുവേ ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരമേകി എന്നാണ്. അല്ലാഹുവേ ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരമേകി, അല്ലാഹുമ്മ സ്തജിബ് ദുആന, അല്ലാഹുവേ ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരമേകി. അത് സൂറത്തുൽ ഫാത്തിഹയുടെ ഒടുവിൽ, പ്രത്യേകിച്ച് നിസ്കാരത്തിൽ പറയൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് അത് കൽപ്പിച്ചിട്ടുണ്ട്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഇദാ അമ്മനൽ ഇമാം, ഇമാം ആമീൻ പറഞ്ഞാൽ ഫഅമ്മിനു, നിങ്ങളും ആമീൻ പറയുക. ഇമാം ആമീൻ പറഞ്ഞാൽ നിങ്ങളും ആമീൻ പറയുക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, فإنه من وافق تأمينه تأمين الملائكة غفر له ما تقدم من ذنبه. ഇമാം ആമീൻ പറഞ്ഞു കഴിഞ്ഞാലാണ് മലക്കുകൾ ആമീൻ പറയുക. നമ്മൾ നിസ്കരിക്കാൻ പള്ളിയിൽ പോയിട്ടുണ്ടെങ്കിൽ പള്ളിക്കൽ നമ്മളെ മാത്രമേ ഉള്ളൂ, പിന്നെ ആരുണ്ട്? പള്ളിയിൽ അള്ളാഹുന്റെ മലക്കുകളുണ്ട്. ഇമാം വലദ്ദാലീൻ എന്നിട്ട് ആമീൻ പറയുമ്പോൾ ആരും ആമീൻ പറയും? മലക്കുകൾ ആമീൻ പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറയാണ്, മലക്കുകളുടെ ആമീൻ പറച്ചിലിനോട് നിങ്ങൾ നമസ്കരിക്കുന്നവരുടെ ആമീൻ പറച്ചിൽ ഒപ്പമായാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞുപോയ കാലത്തെ പാപങ്ങൾ പൊറുക്കും. അപ്പൊ നമ്മൾ ആമീൻ എന്ന് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കൻ ആമീൻ പറയുമായിരുന്നു എന്നാണ്. സഹാബികൾ നബിയോടൊത്ത് ആമീൻ പറയുമ്പോൾ ഇങ്ങനെ പള്ളി വിറക്കുമായിരുന്നു എന്നാണ്. അങ്ങനെ ഒച്ചത്തിൽ എല്ലാവരും ഉച്ചസ്ഥരം ആമീൻ പറയുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. സൂറത്തുൽ ഫാത്തിഹ നമ്മൾ പറഞ്ഞ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സൂറത്താണ്. നിസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതൽ എന്താണ്? ആ നിസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതൽ നിസ്കാരത്തിന്റെ റുക്നാണ് എന്ന് പറഞ്ഞാൽ, സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ടില്ലെങ്കിൽ നിസ്കാരം സാധുവാകൂല, സഹിയാകൂല. ഇമാമായിട്ട് നിസ്കരിക്കുമ്പോ ഇമാമ് സൂറത്തുൽ ഫാത്തിഹ ഓതണം, അതിൽ നിഷ്കാരില്ല. ഒറ്റക്ക് നമസ്കരിക്കുന്നവന് സൂറത്തുൽ ഫാത്തിഹ ഓതണം എന്നുള്ളതിൽ നിഷ്കാരില്ല. ജമാഅത്തായിട്ട് നമസ്കരിക്കുമ്പോ നമസ്കാരം രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ഉറക്കന ഓതിയിട്ടുള്ള നിസ്കാരം, മറ്റൊന്ന് പതുക്കെ ഓതിയിട്ടുള്ള നിസ്കാരവും. എന്താ ഈ ഉറക്കന ഓതിയ നിസ്കാരം പതുക്കെ ഓതിയ നിസ്കാരവും? ഏതാ? അത് സുബഹി മഗ്‌രിബ് ഇശ, അത് ഉറക്കെ ഓതിയിട്ടുള്ള നിസ്കാരമാണ്. പതുക്കെ ഓതിയിട്ടുള്ള നിസ്കാരം ദുഹ്ർ അസർ. ഇത്ര ഉള്ളു നിസ്കാരം ആകെ. പിന്നെ നിസ്കാരം ഫർദ് നിസ്കാരം തന്നെ വേറല്ലേ. ജുമുഅ ഉറക്കി ഓതിയിട്ടുള്ള നിസ്കാരവും പതുക്കി ഓതിയിട്ടുള്ള നിസ്കാരവും ഉണ്ട്. മനസ്സിലായോ? ജമാഅത്തായിട്ടുള്ള നിസ്കാരത്തിൽ ഇമാം ഫാത്തിഹ ഓതണം. ഒറ്റക്ക് നമസ്കരിക്കുമ്പോൾ ഒറ്റക്ക് നിസ്കരിക്കുന്നവനും എന്ത് ചെയ്യണം? ഫാത്തിഹ ഓതി നിസ്കരിക്കണം. ആ ഇല്ലെങ്കിൽ നിസ്കാരം സാധുവാകൂല. ഓക്കെ. പിന്നെ ഫാത്തിഹ ഓതാനൊന്നും കഴിയാത്ത ആളുകൾ അങ്ങനെ ഉണ്ടാവും അല്ലേ. ഇപ്പൊ ഒരാൾ ഇസ്ലാമിലേക്ക് വന്ന അയാൾ ഫാത്തിഹ പഠിച്ചിട്ടില്ല, പിന്നെ ഒരാൾ വയസ്സായി വയസ്സായി അയാൾക്ക് ഫാത്തിഹ ഓതാനൊന്നും കഴിയാത്തൊരു അവസ്ഥ സംജാതായി. അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്താൽ മതി? അവർ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയാൽ മതി. ആർക്ക്? ഫാത്തിഹ ഓതാൻ കഴിയാത്തവരെ സംബന്ധിച്ചിടത്തോളം. ഫാത്തിഹ ഓതാൻ കഴിയാത്തവരെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ഫാത്തിഹ ഓതാൻ കഴിയുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യണം? ഫാത്തിഹ ഓത് തന്നെ വേണം, ഓതുക തന്നെ വേണം. കാരണം ഫാത്തിഹ നിസ്കാരത്തിന്റെ റുക്നാണ്. റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, മൻ സല്ലാ സലാത്തൻ ലം യഖ്റഅ ഫിഹാ ബിഫാത്തിഹത്തിൽ കിതാബ് ഫഹിയ ഖദാജുൻ ഗൈറു തമാം. നിസ്കരിച്ചു ഒരാൾ അതിൽ ഫാത്തിഹ ഓതിയിട്ടില്ല എങ്കിൽ അയാളുടെ നമസ്കാരം അപൂർണമാണ്. ചില റിപ്പോർട്ടുകൾ കാണാം, ലാ സലാത്തു ലിമൻ ലം യഖ്റഅ ബിഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹ ഓതാത്തവർക്ക് നിസ്കാരമല്ല. അപ്പൊ ഒറ്റക്ക് നിസ്കരിക്കുന്നവർ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോ ഇമാമ് വരക്ക് ഫാത്തിഹ ഓതണം. ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോ പതുക്കെ ഓതുന്ന നമസ്കാരങ്ങളിൽ അതിലെന്ത് ചെയ്യണം? എല്ലാവരും ഫാത്തിഹ ഓതണം, ഇമാമും ഓതണം, മഅ്മൂമും ഓതണം. എന്നാൽ ഉറക്കെ ഓതണ നിസ്കാരങ്ങൾ മഗ്‌രിബ് ഇശ സുബ്ഹി ജുമുഅ പോലുള്ളതായ നമസ്കാരങ്ങളിൽ മഅ്മൂമ് ഫാത്തിഹ ഓതണം. അതല്ല, മഅ്മൂമിന് ഫാത്തിഹ നിർബന്ധമല്ല, ഇമാമിന്റെ ഫാത്തിഹ സൂറത്ത് കേട്ടാൽ മതി. എന്താ ശരിയായ നിലപാട്? പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത വീക്ഷണം ഉണ്ടെങ്കിലും ശരിയായിട്ടുള്ള നിലപാട്, പണ്ഡിതാഭിപ്രായം ശരിയോട് അടുത്ത അഭിപ്രായം, ഉറക്കന ഓതുന്ന നമസ്കാരങ്ങളിൽ ഇമാമിന്റെ ഓത്ത് അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഓതേണ്ട കാര്യമല്ല, നമ്മൾ ഓതേണ്ട കാര്യമല്ല. ചില റിപ്പോർട്ടുകളിൽ കാണാം, ഇമാം ഒരാൾക്ക് നമസ്കാരത്തിനുണ്ടെങ്കിൽ ഇമാമിന്റെ ഖിറാഅത്ത് അയാൾക്ക് കൂടി ഖിറാഅത്താണ്. മൻകാന ലഹു ഇമാമുൻ ഫഖിറാഅത്തുൽ ഇമാമി ഖിറാഅത്തുൽ ലഹു. ഒരാൾക്ക് ഇമാം ഉണ്ടെങ്കിൽ ഇമാമിന്റെ ഓത്ത് അയാൾക്ക് കൂടി എന്താണ്? ഖിറാഅത്താണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇമാമ് ഖുർആൻ ഓതുമ്പോൾ അത് ഫാത്തിഹയാകട്ടെ സൂറത്താകട്ടെ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഓതല്ല വേണ്ടത്, പിന്നെ നമ്മൾ ഇമാമിന്റെ ഓത്ത് ശ്രവിക്കുകയാണ് വേണ്ടത്. അത് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് കൽപ്പിച്ചതാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ നമ്മളത് കാത് കൊടുത്ത് കേൾക്കണം, നമ്മളത് ശ്രദ്ധിക്കണം. ഫൈദ ഖുറിയൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു. ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങൾ അത് ശ്രദ്ധിക്കുകയും അതിന് കാത് കൊടുക്കുകയും വേണം. അപ്പൊ നിസ്കാരത്തിനും അങ്ങനെ തന്നെയാണ്. ഇമാം ഫാത്തിഹ ഓതും നമ്മൾ ഇമാമിന്റെ ഓത്ത് കേൾക്കുക വേണ്ടത്. അത് കഴിഞ്ഞ് ഇമാം സൂറത്ത് ഓതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടത്? ഇമാമിന്റെ ഓത്ത് കേൾക്കുകയാണ് വേണ്ടത്. നമ്മൾ ഫാത്തിഹ ഓതേണ്ടതില്ല, ഇമാമിന്റെ ഓത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി? ശ്രവിച്ചാൽ മതി. ജമാഅത്തായിട്ടുള്ള നമസ്കാരത്തിൽ ഇമാമിന്റെ പാരായണം അത് മഅ്മൂമിന് കൂടി എന്താണ്? ഖിറാഅത്താണ്, പാരായണം. പറഞ്ഞത് മനസ്സിലായണ്ട? അതാണ് അതിൽ ശരിയോടെ അടുത്ത അഭിപ്രായം. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിലെ പണ്ഡിതന്മാരിൽ പല പണ്ഡിതന്മാരും ഈ അഭിപ്രായം, അതാണ് തെളിവിനോടടുത്ത അഭിപ്രായമായിട്ട് ഉണർത്തിയിട്ടുള്ളത്. അതാ പറഞ്ഞത്, അതിൽ അവസാനത്തേതിൽ എന്ത് ചെയ്യണം, നമ്മൾ ഓതണം. കാരണം നമ്മൾ ഇമാമിന്റെ ഓത്ത് കേൾക്കണില്ലല്ലോ. രഹസ്യമായിട്ടുള്ള നമസ്കാരങ്ങളിൽ ഇമാം ഓതണം, മമൂം ഓതണം. പക്ഷെ പരസ്യമായി ഓതുന്നതിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇമാമിന്റെ ഓത്ത് ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇമാമിന്റെ ഓത്ത് നമുക്ക് കൂടി എന്താണ്, ഓത്താണ്, നമുക്ക് കൂടി ഓത്താണ്. ജമായത്തായിട്ടുള്ള നമസ്കാരങ്ങളിൽ അത് നമ്മൾ പ്രത്യേക ഒരു പൊതു തത്വമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ജമായത്തായിട്ടുള്ള നമസ്കാരങ്ങളിൽ മമ്മൂമ്മുകളുടെ പല കാര്യങ്ങളും ആര് ഏറ്റെടുക്കും? ഇമാം ഏറ്റെടുക്കും. ഇമാം ഏറ്റെടുക്കും. ഇപ്പൊ നമ്മൾ ജമായത്തായിട്ട് നിസ്കരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് മറന്നുപോയി, ജമായത്തായിട്ടാണ് നിസ്കരിക്കുന്നത് എങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇപ്പൊ നമ്മൾ സഹവിന്റെ സുജൂദ് ചെയ്തുകൊണ്ട് പരിഹരിക്കേണ്ട ഒരു കാര്യമാണ് മറന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടതില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇമാമിനെ ഫോളോ ചെയ്താൽ മതി. മനസ്സിലല്ലേ? ജമായത്തായിട്ടുള്ള നമസ്കാരങ്ങളിൽ ഇമാമിനെ നമ്മൾ പിൻപറ്റിയാൽ മതി. ഇമാമി റുക്കൂയിലാണ്, ഇമാം റുക്കൂയിലാണ്, മമ്മൂമ് പിന്നെ വരികയാണ്, മസ്ബൂക്കായിട്ട് വൈകി വരികയാണ്. അപ്പോൾ ഒരാൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ഇമാം റുക്കൂയിലാണ്, ഇമാമിനെ റുക്കൂയിൽ തുടർന്നിട്ടുണ്ടെങ്കിൽ വൈകി വരുന്നവനെ സംബന്ധിച്ചിടത്തോളം ആ റക്അത്ത് കിട്ടും. റുക്കൂയിൽ ഇമാമിനെ തുടർന്നാൽ, റുക്കൂയിൽ നിന്ന് ഇമാമ തല ഉയർത്താൻ പാടില്ല, അതിന് മുമ്പായിട്ട് ഒരാൾ ഇമാമിനെ റുക്കൂയിൽ തുടർന്നിട്ടുണ്ടെങ്കിൽ ആ റക്അത്ത് വൈകി വരുന്നവന് കിട്ടും. അപ്പൊ ഫാത്തിഹ ആവശ്യമല്ല. തക്ബീറത്തുൽ ഇഹ്റാം വേണം, റുക്കൂയിലേക്ക് തക്ബീറത്തുൽ ഇഹ്റാം വേണം. പക്ഷേ ഓടി വരാൻ പാടില്ല, അത് വേറെ കാര്യമാണ്. അതായത് ഇമാം റുക്കൂയിലാണ്, അല്ലെങ്കിൽ ഇമാം ഫാത്തിഹ ഓതി അവസാനത്തിലാണ് റുക്കൂയിലേക്ക് പോകാനാണ് അത് ചിലർ ഓടി വരും, അത് തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഓടി വരുന്നവരെ അങ്ങനെ ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ അടക്കത്തിലും ഒതുക്കത്തിലുമാണ് നിസ്കാരത്തിലേക്ക് വരേണ്ടത്. അലൈക്കും ബിസ്സകീനത്തി വൽ വഖാർ, വളരെ ശാന്തതയിൽ അടക്കത്തിൽ നിങ്ങൾ നമസ്കാരത്തിലേക്ക് വരണം. ഫമ അദ്രക്തും ഫസല്ലു, നിങ്ങൾക്ക് എന്താണോ ഇമാമിനോടൊപ്പം കിട്ടിയത് അത് നിങ്ങൾ നിസ്കരിക്കുക. വമാ ഫാതകും ഫഅതിമു, നിങ്ങൾക്ക് എന്താണോ നഷ്ടപ്പെട്ടത് നിങ്ങൾ പൂർത്തിയാക്കുക എന്ന് പറഞ്ഞു. അപ്പൊ നിസ്കാരത്തിലേക്ക് ഒരിക്കലും ഓടി വരാൻ പാടുള്ളതല്ല. ആരെങ്കിലും അങ്ങനെ തിരക്കൂട്ടി ഓടി വരണമെങ്കിൽ അത് തെറ്റാണ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല നടത്തും. അള്ളാഹു സംസാരിക്കുന്നതൊക്കെ അള്ളാഹുവിൻ ഒരു മറക്ക് പിന്നിലായിരിക്കും. അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ കാണൽ അത് സ്വർഗത്തിലെത്തിയിട്ടായിരിക്കും. അതുവരെ ഒരു മറയായിരിക്കും. അതേപോലെ തന്നെ ചിലർക്ക് വിചാരണയുടെ വേളയിൽ തന്നെ വിചാരണക്കപ്പുറം അള്ളാഹനെ കാണാൻ പറ്റും. അതായത് ചില ഹദീസുകളിൽ കാണാം, പിന്നെ വിചാരണ പൂർത്തിയായി ഒരു വിളംബരമുണ്ടാകും, അള്ളാഹുവല്ലാതെ ആരാധിച്ചിരുന്നവർ, അള്ളാഹുവല്ലാത്തവരെ ആരാധിച്ചിരുന്നവർ തങ്ങളുടെ ആരാധന്മാരുടെ പിന്നാലെ പോകാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ ഈസ നബിയെ ആരാധിച്ചിരുന്ന ഈസാ നബിയെ തേടി പോകും, ഉസൈർ നബി ആരാധന അവരെ തേടി പോകും, വിഗ്രഹങ്ങൾ ആരാധന അവരെ അവരുടെ ആരാധന്മാരെ തേടിയിട്ട് പോകും. ഒരു വിഭാഗം മാത്രം എന്ത് ചെയ്യും, അവരോടും പോകാതെ നിൽക്കും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് പറയും, നിങ്ങൾ എന്താ പോകാത്തതെന്ന്. അപ്പൊ അവർ പറയും, അള്ളാഹുവെ, ഞങ്ങൾ അള്ളാഹുവിനെ മാത്രമാണ് ആരാധിച്ചിരുന്നത്, ഞങ്ങളുടെ ആരാധന്മാരെവിടെ, ആരെ തേടി പോണേ, ഞങ്ങൾ അള്ളാഹുവിനെയാണ് ആരാധിച്ചിരുന്നത്, അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിനെ പ്രതീക്ഷിച്ച് കഴിയുകയാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം. അള്ളാഹു എന്ത് ചെയ്യും, അവർക്ക് വെളിപ്പെടുന്നതാണ് അങ്ങനെ. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ട് അവര് പറയുമെന്നാണ്, നീയാണ് ഞങ്ങളുടെ റബ്ബ്, അൻത റബ്ബുന എന്ന് പറഞ്ഞ അള്ളാഹുവിനോട് സംസാരിക്കുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ ചില റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു അനുഗ്രഹം എന്നോണം അള്ളാഹുവിനെ കാണുന്നത് സ്വർഗത്തിൽ വെച്ചാണ്. മനസ്സിലായത്? അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗവാസികളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗവാസികളോട് ചോദിക്കുമെന്നാണ്, നിങ്ങൾക്ക് ഇനി വല്ലതും ആവശ്യമുണ്ടോ? അപ്പൊ സ്വർഗവാസികൾ പറയും, ഞങ്ങൾക്കൊന്നും ആവശ്യമില്ല, കാരണം അത്രമാത്രം ഞങ്ങൾ ഇവിടെ സുഖത്തിലാണ്, ഞങ്ങൾ സ്വർഗീയ അനുഗ്രഹങ്ങളിലാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരു മറ ഉണ്ടായിരിക്കും, ആ മറന് നീങ്ങും, ഒരു ഹിജാബ്, അത് അള്ളാഹുവിന്റെ തിരുമുഖം ദർശിക്കുന്നതിനപ്പുറം ഉള്ള ഒരു മറയാണ്, പ്രകാശത്തിന്റെ മറ. ആ മറ നീക്കിയിട്ടുണ്ടെങ്കിൽ അവർ അള്ളാഹുവിനെ കാണും. ഹദീസുകളിൽ കാണാം, അള്ളാഹുവിനെ കാണുന്നതോട് കൂടിയിട്ട് അതായിരിക്കും അവർക്ക് ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ അനുഗ്രഹം. അതാണ് പിന്നെ ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, സുഹൃദം പ്രവർത്തിച്ചവർക്ക് അൽ ഹുസ്ന സ്വർഗമുണ്ട്, വസിയാദ അധികവുമുണ്ട് എന്ന് പറഞ്ഞാൽ അധികം ഈദാണ് അള്ളാഹുവിനെ കാണാനുള്ളത്. വുജൂഹു യൗമ ഇദിൻ നാദിറ ഇലാ റബ്ബിഹ നാദിറ, ചില മുഖങ്ങൾ പ്രസന്ന വദനങ്ങളായിരിക്കും, റബ്ബിലേക്ക് നോക്കുന്ന മുഖങ്ങളായിരിക്കും. നല്ല ആ നോട്ടേതാണ് അലൽ അറായിക്കി യംറൂൻ, ചാരുമഞ്ചങ്ങളിരുന്ന് അവർ നോക്കിക്കൊണ്ടിരിക്കുന്ന അരുണതി അള്ളാഹുവിനുള്ള ഈ നോട്ടാണ്. മനസ്സിലായി? അത് പിന്നെ ഒരു അനുഗ്രഹം എന്ന നിലക്കും പ്രതിഫലം എന്നുള്ള നിലക്കുമുള്ള അത് സ്വർഗത്തിൽ വെച്ച്. സൂറത്തുൽ ഫാത്തിഹയില് അതേപോലെ തന്നെ നിസ്കാരത്തിൽ മൊത്തത്തില് ബിസ്മി ഒച്ചത്തിൽ ഓതുന്നതിനെ സംബന്ധിച്ചിടത്തോളം ചില ഹദീസുകൾ അങ്ങനെയുണ്ട്, ബിസ്മി ഉറക്കനെ ഓതിയിരുന്നു എന്നറിയിക്കുന്ന ഹദീസുകളുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമസ്കാരം റിവായത്ത് ചെയ്ത പല ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവിമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരം തുടങ്ങിയിരുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അതിന്റെ അർത്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽഹംദു തുടങ്ങിയിട്ട് തക്ബീർ കെട്ടിയിട്ട് അൽഹംദുലില്ലാഹി തുടങ്ങിയെന്നല്ല. പിന്നെ അതിന്റെ ഇടക്ക് ദുആഉൽ ഇസ്തിഫ്താഹ് നടത്തിയിട്ടുണ്ട്, അതേപോലെ തന്നെ അഊദു ചൊല്ലിയിട്ടുണ്ട്, ബിസ്മി ചൊല്ലിയിട്ടുണ്ട്. അപ്പൊ കൂടുതൽ ഹദീസുകൾ അറിയിക്കുന്നത് റസൂലുള്ളാഹി ദുആഉൽ ഇസ്തിഫ്താഹും അഊദും ബിസ്മിയും എല്ലാം ഓതിയിട്ട് അൽഹംദുലില്ലാഹി ഉറക്കൻ ഓതി തുടങ്ങിയെന്നുള്ളതാണ്. അങ്ങനെയാണ് കൂടുതൽ ഹദീസുകൾ ഉള്ളത്. അതേസമയം ചില ഹദീസുകളിൽ ഇങ്ങനെ ബിസ്മില്ലാഹി ഉറക്കൻ ഓതിയതായി വരുന്ന ഹദീസുകളുണ്ട്, ചില റിപ്പോർട്ടുകൾ അങ്ങനെയുണ്ട്. അതേസമയം കൂടുതലും ബിസ്മി പതുക്കി ഓതിയിരുന്നു എന്നുള്ളതാണ്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അതിനാൽ പല വീക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശരി, ബിസ്മി പതുക്കി ഓതിയിട്ട് അൽഹംദുലില്ലാഹി ഉറക്കന ഓതിയിട്ട് തുടങ്ങുക എന്നുള്ളതാണ്. കാരണം കൂടുതൽ റിപ്പോർട്ടർമാരും സഹാബികളായവരും അതേപോലെ തന്നെ റിവായത്തുകളും അറിയിക്കുന്നത് ബിസ്മി പിന്നെ പതുക്കി ഓതിയിരുന്നു എന്നുള്ളതാണ്. ഇതാണ് സൂറത്തുൽ ഫാത്തിഹ. ഇൻഷാല്ലാ നമ്മൾ പിന്നെ അടുത്ത ആഴ്ച സൂറത്ത് അന്നാസ് ആയിരിക്കും ഇൻഷാല്ലാ വിശദീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.